الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته ومن والاه وبعد. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിന്നാസ് അതാണ് വിശദീകരിച്ചത്. സൂറത്ത് അന്നാസ്, സൂറത്ത് അന്നാസ് അല്ലെങ്കിൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന സൂറത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ മനസ്സിലാക്കിയത്, വിശദീകരിച്ചത്. ഇന്ന് സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഫലഖ് മുഅവ്വിദതൈൻ, അഭയത്തേട്ടം അല്ലെങ്കിൽ രക്ഷാതേട്ടം, ശരണം അർത്ഥിക്കൽ, ആ വിഷയത്തിൽ രണ്ട് സൂറത്തുകളാണ് പ്രധാനമായും. അതിൽ ഒന്നാണ് സൂറത്ത് അന്നാസ്, പിന്നൊന്ന് സൂറത്തുൽ ഫലഖ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് അന്നാസ് അതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇതോടൊന്നിച്ചാണ് നമ്മൾ അതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിയത്. കാരണം എന്താ, സൂറത്തുൽ ഫലഖിനെയും സൂറത്ത് അന്നാസിനെയും നബിസല്ലല്ലാഹി അലൈഹി വസല്ലം മഹത്വങ്ങൾ പിന്നെ ഒന്നിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തഫ്സീറുകളിൽ സൂറത്തുകളുടെ മഹത്വങ്ങൾ പറയുമ്പോൾ സൂറത്തുൽ ഫലഖിന്റെയും സൂറത്ത് അന്നാസിന്റെയും മഹത്വങ്ങളെ ഒന്നിച്ചാണ് പിന്നെ പണ്ഡിതന്മാർ ക്രോഡീകരിച്ചത് കാണാൻ സാധിക്കുക. മിക്ക തഫ്സീറുകളിലും അങ്ങനെയാണ്. അപ്പൊ നമ്മൾ സൂറത്തുൽ നാസ് അതിന്റെ മഹത്വം പറഞ്ഞപ്പോ പറഞ്ഞെന്താ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മഹത്വങ്ങൾ ചില സഹാബികളോട് പറഞ്ഞില്ലേ. അപ്പൊ ഒരു സഹാബിയുടെ നെഞ്ഞത്ത് ഇങ്ങനെ കൊട്ടി, നെഞ്ഞത്ത് കൈവച്ച് റസൂലുള്ള പറഞ്ഞ് എന്താ പറഞ്ഞത്, സൂറത്തിൽ ആ സഹാബിന്റെ പേര് അബ്ദുള്ള ഇബ്നു ഹബീബ് അൽ അസ്ലമി, അബ്ദുള്ള ഇബ്നു ഹബീബ് അൽ അസ്ലമിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞ് സൂറത്തിൽ ഫലക്കും സൂറത്ത് അന്നാസും തഅവ്വൽ ബിഹിമ, ഇതുകൊണ്ട് നീ അഭയം തേടിക്കോ, ഇവകൾ കൊണ്ട് നീ രക്ഷാതേട്ടം നടത്തിക്കോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു. രക്ഷാതേട്ടം നടത്തുന്നവർ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ വചനങ്ങൾ കൊണ്ട് രക്ഷാതേട്ടം നടത്തിയിട്ടില്ല എന്നാണ്. അപ്പോൾ അഭയം തേടുവാൻ, രക്ഷാതേട്ടം നടത്തുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ വചനങ്ങളാണ് ഇത്, സൂറത്തുൽ നാസും സൂറത്തുൽ ഫലഖും. അതേപോലെ ഉഖബ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ രാത്രി എനിക്ക് രണ്ട് സൂറത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്, അതുപോലുള്ള സൂറത്തുകൾ ഇറങ്ങിയിട്ടില്ല. അത്രമാത്രം ശ്രേഷ്ഠത അതിന് പറയുണ്ടായി. അതേപോലെ ഉഖബയോട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ സഅല സായിലും വലസ്തആദ മുസ്തഈദും ബിമിസ്ലിഹിൻ, ഒരു തേടുന്നവനും ഒരഭയം തേടുന്നവനും ഇതുപോലുള്ള വചനങ്ങൾ കൊണ്ട് അഭയം തേടിയിട്ടില്ല എന്നാണ്. എന്നാണ് അത്രമാത്രം ഏറ്റവും നല്ല അഭയത്തേട്ടം ഏതാണ്, അത് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അഭയം തേടാൻ പല വചനങ്ങളുണ്ടായിരുന്നു. വിശിഷ്യ ജിന്നുകളിൽ നിന്ന്, അതേപോലെ തന്നെ മനുഷ്യരുടെ കണ്ണേറിൽ നിന്ന്. സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഇറങ്ങിയതിനു ശേഷം റസൂല മറ്റു തേട്ട പ്രാർത്ഥന വചനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് മാത്രം അഭയം തേടാൻ സെലക്ട് ചെയ്തു എന്നാണ്, തെരഞ്ഞെടുത്തു എന്നാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബ്ദുള്ള ഇബ്നു ആയിഷ് അൽ ജുഹനിയോട്, ഇബ്നു ആയിഷ് അൽ ജുഹനിയോട് പറഞ്ഞു, ജനങ്ങൾ അഭയം തേടുവാൻ രക്ഷാതേട്ടം നടത്തുവാൻ തെരഞ്ഞെടുത്ത കെളിമത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കെളിമത്തുകൾ വചനങ്ങൾ, അത് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് റസൂൽ എന്ത് ചെയ്തത്, ഈ ഫലഖും അന്നാസും അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്തത്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് രക്ഷാതേട്ട ആവശ്യമാണ്, അഭയത്തേട്ട ആവശ്യമാണ്. രക്ഷാതേട്ടവും അഭയത്തേട്ടവും വിശിഷ്യ വരാനിരിക്കുന്ന നമ്മൾ മുൻകരുതലെടുക്കേണ്ടതായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ആ വിഷയത്തിലാണ്. അതിനേറ്റവും നല്ല വചനങ്ങളാണേത് അൽ ഫലഖും അന്നാസും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ സന്ദർഭങ്ങൾ പറഞ്ഞ്, ഈ ഫലഖും അന്നാസും വിശിഷ്യ പ്രത്യേകിച്ച് പാരായണം ചെയ്യേണ്ട സന്ദർഭങ്ങൾ പറഞ്ഞ് അല്ലേ. ഒരു ദിവസം അപ്പൊ എത്ര പ്രാവശ്യം ഒരാൾ ഓതിയിരിക്കും, ഓതണം, എത്ര പ്രാവശ്യം ഓതണം ഒരു ദിവസം സൂറത്തുൽ ഫലഖും സൂറത്തുന്നാസും, എട്ട് പ്രാവശ്യം, ചുരുങ്ങിയത് എട്ട് പ്രാവശ്യം, ചുരുങ്ങിയത് പതിനൊന്ന് പ്രാവശ്യം. പതിനൊന്ന് എട്ട് ആറ് പ്രാവശ്യം ഉണ്ട് ഓരോരുത്തര്. ചിലര് നീ പൂജ്യം എന്നറിയരുത്, പതിനാല് പ്രാവശ്യം, പതിനഞ്ച് പ്രാവശ്യം. പന്ത്രണ്ട് പ്രാവശ്യം. ഇപ്പൊ നമുക്കൊന്ന് നോക്കഞ്ഞി, അഞ്ച് പർദസ്കാരത്തിന് ശേഷം ഓരോ പ്രാവശ്യം അല്ലെ, അഞ്ച് പർദസ്കാരത്തിന് ശേഷം ഓരോ പ്രാവശ്യം. അപ്പൊ അഞ്ച് അല്ലേ പറയട്ടെ, ഇരിക്കണീന് മുമ്പ് കാലിയിട്ടല്ലേ. പർനമസ്കാരങ്ങൾക്ക് ശേഷം ഓരോ പ്രാവശ്യമാണ്, ഓരോ പ്രാവശ്യം. മഗ്രിബിന് മുമ്പ് ശേഷം മൂന്ന്, സുബൈക്ക് ശേഷം മൂന്ന് എന്നുള്ളയില്ല. ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഓരോ പ്രാവശ്യം, അപ്പൊ അഞ്ച്. പിന്നെ രാവിലെ മൂന്ന് പ്രാവശ്യം, വൈകുന്നേരം മൂന്ന് പ്രാവശ്യം, അപ്പൊ എത്രയായി? ആറും അഞ്ചും പതിനൊന്ന്. പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോ മൂന്നും, അപ്പൊ എത്രയായി? പതിനാല്. അപ്പൊ ഒരാളാണോ ഉത്തരം പറഞ്ഞ്? അത് അബ്ദുസലാം പൊന്നാനി അല്ലേ, അല്ലേ കപ്പ് പൊന്നാനിക്കാരും ഉണ്ടോയി ഇയാള. അല്ല അല്ല അരിവായത്തെ അത് ഇല്ല, ഓരോ പ്രാവശ്യമാണ് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഓരോ പ്രാവശ്യം. മൂന്ന് പ്രാവശ്യം എഴുതി ഇല്ല അല്ല, ഓരോ പ്രാവശ്യം എന്നുള്ള അതാണ് സഹിയായിട്ടുള്ളത് രിവായത്ത്. മൂന്ന് പ്രാവശ്യം അല്ല. അദ്കാർ സബാഹിലും അദ്കാർ മസാഹിലുമാണ് മൂന്ന് പ്രാവശ്യം. രാവിലെ ചെല്ലേണ്ട ദിക്റുകൾ, വൈകുന്നേരം ചെല്ലേണ്ട ദിക്റുകൾ, അതിലാണ് മൂന്ന് പ്രാവശ്യം. അതില്ലെങ്കിൽ ഫർ നമസ്കാരങ്ങളുടെ ഒടുവിൽ ഓരോ പ്രാവശ്യം. അപ്പോ എന്ത്, ഒരു ദിവസം പതിനാല് പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സൂറത്തുൽ ഫലഖോദുണ്ട്, അതേപോലെ സൂറത്തന്നാസോദുണ്ട്. എന്തിനാണത്? അഭയം തേടാൻ ഏറ്റവും നല്ല വചനങ്ങളാണ് ഈ വചനങ്ങൾ എന്നുള്ളത് കാരണത്താലാണ്. മനസ്സിലല്ലേ? നമ്മൾ പിന്നെ പലവിധ പ്രശ്നങ്ങൾ ആളുകൾ പറയും, പ്രതിസന്ധികൾ ആളുകൾ പറയും, ടെൻഷനുകൾ പറയും, കഷ്ടതകൾ പറയും. നമ്മൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട് നമ്മളുടെ കഴിവിന്റെ പരമാവധി. പലരും അതിൽ വീഴ്ച വരുത്തുന്നവരാണ്. സ്വന്തത്തിന് വേണ്ട സേഫ്റ്റി സ്വീകരിക്കുന്നതിൽ പലരും വീഴ്ച വരുത്തുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. പക്ഷേ അത് നിത്യജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്നതിൽ പലരും പരാജയത്തിലാണ്. അതുകൊണ്ട് തന്നെ പലവിധ പ്രതിസന്ധികൾ. ശരിയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഖദറാക്കിയത് വരും, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള പരീക്ഷണങ്ങളായി വരുമെന്നുള്ള ശരിയാണ്. എങ്കിലും നമ്മൾ കാര്യകാരണ ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ കഴിവിൻ പടി എത്തിപ്പിടിക്കേണ്ടതുണ്ട്. അതിൽ പെട്ടതാണ് സൂറത്തുൽ ഫലഖ് ഓതല്, അതേപോലെ തന്നെ സൂറത്തന്നാസ് ഓതല്. നമ്മളതിന്റെ പിന്നെ മഹത്വങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പിന്നെ ഇവിടെ ഒന്നുകൂടി ഉണർത്തിയത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞാണ്, സൂറത്തന്നാസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾക്ക് പ്രയാസമുണ്ടായി. ആ പ്രയാസം ജൂതരുടെ കയ്യാലായിരുന്നു. ജൂതരും മദീനയിലെ മുനാഫിഖീങ്ങളും കൂട്ടുകൂടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ചില ആഭിചാര പ്രയോഗങ്ങൾ, മരണപ്രയോഗങ്ങൾ നടത്തി വിഷമുണ്ടാക്കി, ശാരീരികമായിട്ട് ചില വിഷമുണ്ടാക്കി. അപ്പോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ആ വിഷയത്തിൽ പിന്നെ മലക്ക് ജിബ്രീൽ വന്നു, മീക്കായിൽ വന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് എടുത്തിരുന്നു. എന്നിട്ട് പിന്നെ ഈ സൂറകൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ചികിത്സിച്ചു എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ആ സന്ദർഭത്തിൽ ഈ സൂറകൾ അവതരിച്ചു എന്നും ഹദീസിൽ കാണാം. സൂറത്തുൽ ഫലക്കും സൂറത്തന്നാസും അവതരിച്ചു എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോ വന്നിറങ്ങിയ പ്രതിസന്ധികൾ പ്രശ്നങ്ങളായാലും, വരാനിരിക്കുന്ന പ്രതിസന്ധികൾ പിന്നെ പ്രയാസങ്ങൾ, ഇതിനൊക്കെ ഫലപ്രദമാണ് ഈ സൂറത്തുകൾ എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇൻഷാല്ലാ ചില കാര്യങ്ങൾ നമുക്ക് ഇത് വിശദീകരിക്കുമ്പോൾ ഇത് ഉണർത്താം. സൂറത്തുൽ ഫലഖ് എന്ന് ഈ സൂറത്തിന് പേരുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നും ഈ സൂറത്തിന് പേരുണ്ട്. ഹദീസുകളിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നും പറഞ്ഞിട്ടുണ്ട്, അൽ ഫലഖ് എന്നും പറഞ്ഞിട്ടുണ്ട്. അൽ ഫലഖ് ഇവിടെ വരുന്നുണ്ട്, ഫലഖ് എന്നുള്ളത്. അൽഫലഖ് ബിറബ്ബിൽ ഫലഖ് എന്ന് പറഞ്ഞ അവിടെ അൽഫലഖ് എന്ന് വന്നത് കൊണ്ടാണ് സൂറത്തിന് അൽഫലഖ് എന്നുള്ള പേര്. ഉൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന തുടക്കമുള്ളത് കൊണ്ടാണ് ഉൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന പേര് ഈ സൂറത്തിനുള്ളത്. തൈബ്, എന്താണ് ഇതിൽ ഈ സൂറത്ത് അർത്ഥാക്കുന്നത്? കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് പ്രഥമമായിട്ടുള്ള അതിന്റെ അഭിസംബോധന. പിന്നെ ഈ വചനങ്ങൾ ആർക്കൊക്കെ എത്തുന്നു അവരോടൊക്കെയുള്ള ആജ്ഞയാണ് കൽപ്പനയാണ് കുൽ പറയുക. എന്താ പറയേണ്ടത്? അഊദു ബിറബ്ബിൽ ഫലഖ്, അഊദു ഞാൻ അഭയം തേടുന്നു, രക്ഷ തേടുന്നു, ശരണം അർത്ഥിക്കുന്നു. ആരിൽ? ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ റബ്ബിൽ, ഫലഖിന്റെ റബ്ബിൽ. ഫലഖ്, ഫലഖ് എന്ന് പറഞ്ഞാൽ ഷക്ക് എന്നർത്ഥം, പിളർന്നു, പിളർപ്പ്, പിളർന്നു എന്നൊക്കെ അർത്ഥം ഫലഖ്. അതുകൊണ്ട് ഉദ്ദേശം എന്താ? ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞു ഉദ്ദേശം പുലരിയാണ്, പുലരി, പ്രഭാതം. പ്രഭാതം, പ്രഭാതത്തിൽ എങ്ങനെ പുലർച്ച? ഇരുട്ടിന്റെ ഇരുട്ടിനെ കീറി മുറിച്ചാണ് ആര് വരുന്നത്? ആ പിന്നെ പ്രഭാതം ഉദയുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇരുട്ടിനെ പുലർത്തി പ്രഭാതം വരുന്നത് കാരണത്താൽ അൽ ഫലഖ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രഭാതോദയം, പുലരി. അപ്പൊ പുലരിയുടെ റബ്ബിൽ ഞാൻ അഭയം തേടുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഫാലിഖുൽ ഇസ്ബാഹ്, അള്ളാഹു ഫാലിഖുൽ ഇസ്ബാഹാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം ഫാലിഖുൽ ഇസ്ബാഹ് വജഅല ലൈല സകന വശംസ വൽ ഖമറ ഹുസ്ബാന ذلك تقدير العزيز العليم سورة النعم. സൂറ തന്നാമിൽ അവിടെ ഫാലിഖുൽ ഇസ്ബാഹ്, ഇസ്ബാഹ് എന്നാണ് പ്രഭാതം, പ്രഭാതത്തെ ഫാലിഖ് എന്നാണ് ഉദിപ്പിച്ചവൻ, ഉദിപ്പിച്ചവൻ. പ്രഭാതോദയത്തിന്റെ പ്രത്യേകത, നമുക്ക് രാത്രിയായ ഇരുട്ടാണ് അല്ലെ, രാത്രിയായ ഇരുട്ടാണ്. ഇരുട്ട് ഏറ്റവും കാളിമയാകുന്നത് എപ്പോഴാണ്? എപ്പോഴും ഏറ്റവും കൂരാക്കൂര ഇരുട്ട് എപ്പോഴാണ് ഉണ്ടാകുക? ഉദയത്തിന്റെ തൊട്ട് മുമ്പാണ്, പ്രഭാതോദയത്തിന്റെ തൊട്ട് മുമ്പായിരിക്കും പിന്നെ ഇരുട്ടിന് കാളിമ കൂടുതൽ, തമസിന്റെ കാളിമ ഏറ്റവും ശക്തമാകുന്നത് അത് ഉദയത്തിന് തൊട്ട് മുമ്പാണ്, ഉദയത്തിന് തൊട്ട് മുമ്പ്. അപ്പൊ ഉദയത്തിന്റെ പ്രത്യേകത ഇരുട്ടിനെ, കുരാക്കൂരി ഇരുട്ടിനെ പുലർത്തിയാണ് ആര് വരിക? ഉദയം വരിക. അതുകൊണ്ടാണ് ഫാലിഖുൽ ഇസ്ബാഹ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പുലരിയെ കൊണ്ടുവരുന്നവനായതുകൊണ്ടാണ് അള്ളാഹ്ക്ക് ഫാലിഖുൽ ഇസ്ബാഹ് എന്ന സിഫത്ത്. അതാണ് അൽ ഫലഖ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഫലഖിന് പുലരി, ഉദയം, പ്രഭാതം എന്നൊക്കെ. അപ്പൊ പ്രഭാതത്തിന്റെ റബ്ബിൽ ഞാൻ അഭയം തേടുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ കുറിച്ച് വീണ്ടും വിശുദ്ധ ഖുർആനിൽ കാണാം. ഇവിടെ ഫാലിഖുൽ ഇസ്ബാഹ് എന്നത് പറഞ്ഞതുപോലെ ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ, ഇതേപോലെ തന്നെ ഫാലിഖുൽ ഹബ്ബി വന്നവ, ധാന്യങ്ങൾ, വിത്ത്, അതൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഹബ്ബറ ധാന്യം, നവ എന്ന വിത്ത്, വിത്തിനെയും ധാന്യത്തെയും പിളർത്തുന്നവനാകുന്നു അള്ളാഹു. അവിടെയും പ്രയോഗിച്ച എന്നാണ് ഫാലിഖ് എന്നാണ്, ഫാലിഖ്. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞ് സൃഷ്ടിചരാചരങ്ങളൊക്കെ ഒന്നൊന്നിനെ പിളർന്നാണ് ഉണ്ടാകുന്നത്, ഒന്നൊന്നിനെ പിളർന്നാണ് സൃഷ്ടിചരാചരങ്ങൾ വരുന്നത്. മനസ്സിലെ? വിത്ത്, ധാന്യം, ഇതിനെ പുലർത്തിയിട്ടാണ് ആര് വരുന്നത്? സസ്യലതാദികൾ ഉണ്ടാണത് അല്ലെ. അതേപോലെ തന്നെ പ്രസവത്തിലൂടെ, പിന്നെ മുട്ടകൾ വിരിഞ്ഞ് വിളർന്ന് വിരിഞ്ഞ്, ഇങ്ങനെയൊക്കെയല്ലേ. അപ്പൊ പിന്നെ ഓരോ സൃഷ്ടിയും അതൊന്നൊന്നിനെ പിളർന്നാണ് എന്ത് ചെയ്യണത്? ഉണ്മയുടെ ലോകത്തേക്ക് കടന്നു വരുന്നത്, ഉണ്മയുടെ ലോകത്തേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞ് ഇവിടെ അൽ ഫലഖ് എന്ന് പറഞ്ഞാൽ അൽ ഖൽഖ്, സൃഷ്ടികളാണ് ഉദ്ദേശം. സൃഷ്ടികളൊക്കെ ഒന്നൊന്നിനെ പിളർന്ന് കടന്നു വരുന്നത് കാരണത്താൽ അവിടെ അൽ ഫലഖ് എന്ന് പറഞ്ഞാൽ പിന്നെ സൃഷ്ടികൾ എന്നാണ് ഉദ്ദേശം. അപ്പൊ ഉൽ അഊദു ബിറബ്ബിൽ ഫലഖ്, സൃഷ്ടികളുടെ റബ്ബിൽ ഞാൻ അഭയം തേടുന്നു. ചില മുഫസ്സിരീങ്ങൾ അങ്ങനെയും അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. വൈരുദ്ധ്യമല്ല വൈവിധ്യമാണ്, അതുകൊണ്ടൊക്കെ അവിടെ പരിഗണനീയം. ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞ ഇവിടെ എന്താണ് പ്രഭാതം എന്നുള്ളതാണ്. കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ റബ്ബിൽ ഞാൻ അഭയം തേടുന്നു. ഏതിൽ നിന്നാണ് അഭയം തേടുന്നത്? മിൻ ശർരി മാ ഖലഖ്, മിൻ ശർരി മാ ഖലഖ. ഖലഖ എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചു, അവൻ സൃഷ്ടിച്ചു. മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച യാതൊന്ന്. ഷെറ് തന്ന തിന്മ, കെടുതി, വിപത്ത്. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച യാതൊന്നിലെ ഷെറിൽ നിന്ന്. അവൻ ഇവിടെ സൃഷ്ടിച്ച യാതെന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചത് എന്നർത്ഥം. അവൻ സൃഷ്ടിച്ചത്, അപ്പൊ അവൻ സൃഷ്ടിച്ചതിലെ ഷെറിൽ നിന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതിൽ ഷെറ്, അതിൽ നിന്ന് പുലരിയുടെ റബ്ബിൽ ഞാൻ അഭയം തേടുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത് ഏതാ? അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച ഇത് അള്ളാഹു ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ പഠിച്ചവന്റെ പഠിപ്പുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ എന്താണ്? അള്ളാഹിന്റെ ഖൽഖാണ്, സൃഷ്ടികളാണ്. അതിൽ ഉള്ള ഷെറ് എല്ലാത്തിലും എന്തില്ല? ഷെറില്ല. ചിലതൊക്കെ നന്മ മാത്രമാണ്, ഖൈറ് മാത്രമാണ്. ആരാ ഖൈറ് മാത്രം? ഇപ്പ നബിമാർ, അതേപോലെ തന്നെ പുണ്യാളന്മാർ, അതേപോലെ തന്നെ മലക്കുകൾ, സ്വർഗം, ഇതൊക്കെ ഖൈറുൻ മഹദ്, തനി നന്മയാണ്. അതേസമയം പലവിധ ഷെറുകളുണ്ട്, പലവിധ ഷെറുകളുണ്ട്. ആ ഷെറുകളിൽ നിന്ന് വെച്ചാൽ നമുക്കത് എന്താണ് എന്നുള്ളതൊന്നുകൂടി മനസ്സിലാക്കാം. ആ ഷെറിൽ നിന്നാണ്, അപകടത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ കെടുതിയിൽ നിന്നാണ് ഫലഖിന്റെ റബ്ബിൽ അഭയം തേടുന്നത്, തേടുവാൻ കൽപ്പിക്കുന്നത്. ومن شر غاسق اذا وقب ومن شر غاسق 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 എന്ന് പറഞ്ഞാൽ غسق അല്ലെങ്കിൽ غسق غسق എന്നാൽ ഇരുട്ട് എന്നർത്ഥം. ദുൽമത്ത്, ഇരുട്ട്. غسق ഇരുട്ട്. ഖാസിക്കൊണ്ട് ഉദ്ദേശം ഇവിടെ രാത്രിയാണ്, ഉദ്ദേശം ലൈൽ രാത്രിയാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, അഖിമി സ്വലാത ലിദുലൂക്കി ശംസി ഇലാ ഗസഖിൽ ലൈൽ. അഖിമി സ്വലാ, നമസ്കാരം നിർവഹിക്കുക, ലിദുലൂക്കി ശംസ്, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ, ഇലാ ഗസഖിൽ ലൈൽ, രാത്രിയുടെ ഇരുട്ട് മുറ്റുന്നത് വരെ. രാത്രിയുടെ ഇരുട്ട് മുറ്റുന്നത് വരെ എന്ന് പറഞ്ഞാൽ ബുഹ്ർ, അസർ, മഗ്രിബ് നമസ്കാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ ഗസഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഇരുട്ടാണ്. ഗാസിഖ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം രാത്രിയാണ്. അപ്പൊ വമിൻ ശരി ഗാസിഖിൻ, ഗാസിഖിന്റെ ഷെറിൽ നിന്ന്, വാവ് ആത്തഫിൻ, ഉമ്മ എന്നർത്ഥത്തിന്. അപ്പൊ വമിൻ ശരി ഗാസിഖിൻ, രാത്രിയുടെ ഷെറിൽ നിന്നും. എപ്പോൾ? ഇതാ വഖബ്, ഇതാ വഖബ്. വഖബ്, വഖബ എന്ന് പറഞ്ഞാൽ ദഖല എന്നർത്ഥം, പ്രവേശിച്ചു. വഖബ എന്ന് പറഞ്ഞാൽ ദഖല, പ്രവേശിച്ചു. വഖബ, പ്രവേശിച്ചു. ഇതാ വഖബ എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചാൽ, പ്രവേശിച്ചാൽ, പ്രവേശിച്ചാൽ ആര് പ്രവേശിച്ചാൽ? ഖാസിഖ് പ്രവേശിച്ചാൽ, ഖാസിഖ് പ്രവേശിച്ചാൽ. അപ്പൊ വമിൻ ശരി ഖാസിഖിൻ, രാത്രിയുടെ കെടുതിയിൽ നിന്നും. ഇതാ വഖബ്, രാത്രി ആയാൽ, രാത്രി കടന്നു വന്നാൽ. അപ്പൊ രാത്രി പ്രവേശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാത്രി അതിന്റെ ഇരുട്ട് പരത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കെടുതിയിൽ നിന്നും അൽ ഫലഖിന്റെ റബ്ബിനോട്, റബ്ബിൽ ഞാൻ അഭയം തേടുന്നു. വമിൻ ശരി നഫാസാത് ഫിൽ ഉഖദ്, അതൊക്കെ നമുക്കൊന്നുകൂടി എനിക്ക് വരാം ഇൻഷാല്ലാ. വമിൻ ശരി നഫാസാത് ഫിൽ ഉഖദ്, ഉഖദ് എന്ന് പറഞ്ഞാൽ ഉഖദത്തിന്റെ ബഹുവചനാണ്. ഉഖദ് എന്നുള്ളത് ഉഖദത്തിന്റെ ബഹുവചനാണ്. ഉഖദത്ത് നന കെട്ട്, നമ്മൾ നൂലൊക്കെ ഇങ്ങനെ ഉതിക്കെട്ടൂല്ലേ, കയറൊക്കെ ബന്ധിക്കൂല്ലേ, ആ ബന്ധൻ, ആ ബന്ധനത്തിന്, ആ കെട്ടിനാണ് എന്ത് പറയാ? ഉഖദത്ത് എന്ന് പറയാം. അതിന്റെ ബഹുവചനാണ് ഉഖദ്, കെട്ടുകൾ. അന്നഫാസാത്ത്, നഫാസാത്ത് എന്ന് പറഞ്ഞാൽ നഫാസത്തിന്റെ ബഹുവചനാണ് നഫാസാത്ത്. നഫസിൽ നിന്നാണത്, നഫ് എന്ന് പറഞ്ഞാൽ ഊതുക എന്നർത്ഥം. ഊതുക, ഊതുക, ഊതുന്നതുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രയോഗങ്ങളുണ്ട്. നഫ്ഹ്, നഫ്സ്, തഫിൽ. തഫിൽ നഫഹ് എന്ന് പറഞ്ഞാൽ കേവലം ഊത്താണ്, കേവലം ഊതുന്നതിന് നമ്മൾ എന്ന് ഊതുന്നതിന് നഫഹ്, നഫഹ് എന്ന് പറയും. നഫഹ് ഇദ നുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഇതിനെ നഫഹ് എന്ന് പറയും. നഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമിനീരിന്റെ നനവിൽ ഊതുന്നതിനാണ് നഫസ് എന്ന് പറയാം. ഉമിനീരിന്റെ നനവിൽ ഊതുക, തുപ്പലല്ല, പിന്നെ ഉമിനീരിന്റെ നനവിൽ ഊതുക. തഫിൽ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്, പക്ഷേ അതിൽ ഉമിനീര് കലർത്തി ഊതുന്നതിൽ അല്പം ഒരു തീവ്രത, കുറച്ചൊരു ഇതുണ്ടാവും. പാറ്റിത്തുപ്പ എന്നൊക്കെ പറയില്ലേ, പാറ്റിത്തുപ്പ അതേപോലെ ചിലപ്പോ ഇതേ ഒരേ അർത്ഥത്തിൽ തന്നെ നഫസും തഫലും വരും. ഏതായാലും ഇവിടെ നഫാസാത്ത് എന്നാ പ്രയോഗിച്ചത്, നഫാസ. അപ്പോ ഈ ഉമിനീരിന്റെ നനവിൽ ഊതുന്നതിനാണ് അത് പ്രയോഗിക്കുക സാധാരണഗതിയിൽ, നഫസ്, നഫസ് എന്നുള്ളത്. നഫാസാത്ത് എന്ന് പറഞ്ഞാൽ അപ്പോ നഫാസത്ത് നമ്മ ഊതുന്ന സ്ത്രീ എന്നാണ്, സ്ത്രീലിംഗല്ലേ, ഊതുന്ന സ്ത്രീ എന്നാണ്. അപ്പൊ നഫാസ എന്നാണല്ലോ ഊതുന്ന സ്ത്രീകൾ, സ്ത്രീകൾ. ചിലപ്പോ നഫാസ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അല്ലാമ എന്ന് പറയും, എന്തിനാ അല്ലാമ അറിയാ? ഇപ്പൊ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി കുറിച്ച് പറയും അല്ലാമ അൽബാനി എന്ന് പറയും, എന്താ മഹാപണ്ഡിതൻ എന്നർത്ഥത്തിൽ, മഹാപണ്ഡിതൻ എന്നർത്ഥത്തിൽ. അപ്പോ പിന്നെ ആ അർത്ഥത്തിലാണ് ഈ നഫാസ വന്നതെങ്കിലോ, നഫാസ അല്ലാമ എന്ന അർത്ഥത്തിലാണ് വന്നതെങ്കിലോ, അത് സ്ത്രീലിംഗല്ല. അൽബാനി അല്ലയെ കുറിച്ച് നമ്മൾ അല്ലാമത്തുൻ എന്ന് പറയും, അല്ലാമ അല്ലാമ എന്നുള്ള പ്രയോഗം നോക്കി അതിൽ എന്തുണ്ട്, താണ്ട് അല്ലേ, അല്ലാമത്തുൻ താണ്ട്. അത് ആണിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഷെയ്ഖ് ഇബ്നു ബാസ് അല്ലാമയായിരുന്നു, അല്ലാമ അബുൽ ഹസൻ അലി നദവി എന്ന് പറയും, അല്ലാമ അൽബാനി എന്ന് പറയും. ഉണ്ടോ, ഇത് ആണുങ്ങൾക്ക് പറയുന്നതാണ്, വലിയ പണ്ഡിതൻ, മഹാപണ്ഡിതൻ എന്ന അർത്ഥത്തിൽ. അപ്പോ ആ അർത്ഥത്തിലാണ് എങ്കിൽ നഫാസ എന്നുള്ളത് സ്ത്രീലിംഗായിക്കൊള്ളുന്നില്ല. പുല്ലിംഗായിട്ട് പുല്ലിംഗത്തിനും ഇതേ സീഗ വരും, മനസ്സിലല്ലേ. അപ്പൊ ആണും ഈ പ്രയോഗത്തിൽ ഉദ്ദേശിക്കപ്പെടും, പക്ഷെ മഹാപണ്ഡിതൻ എന്ന് അല്ലാമക്ക് അർത്ഥം കൊടുക്കുന്നത് പോലെ നന്നായി ഈ പണി ചെയ്യുന്നവൻ എന്നതാണ് അവിടെ ഉദ്ദേശം, നന്നായി ഈ പണി ചെയ്യുന്നവൻ എന്നാണ് അവിടെ ഉദ്ദേശം. ഇവിടെ നഫാസാത്ത് എന്ന് പറഞ്ഞാൽ ഊതുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഊതുന്നവർ. എവിടെ ഊതുന്നത്? ഫിൽ ഉഖദ്, കെട്ടുകളിൽ. വമിൻ ശർദിൻ നഫാസാത്ത് ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകൾ അവരുടെ കെടുതിയിൽ നിന്നും. വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്, ഹാസിദ് അസൂയാലും. ഹാസിദ് ആരാ? അസൂയാലും. എന്താ ഈ ഹസദ് അല്ലെങ്കിൽ അസൂയാലും ആരാ? ആരാ അസൂയാലും? ഹാസിദ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് അസൂയാലും എന്ന് പറയാം? പച്ച മലയാളത്തിൽ പറഞ്ഞാണ് നശിപ്പിക്കും അസൂയാലോ, ശരിയാണ്. ഒരാൾക്കുള്ള അഭിവൃദ്ധിയിൽ ചൊറിച്ചിൽ ഉണ്ടാക്കുന്ന ആള് എന്നാണ് അയാൾ അസൂയാലോ അല്ല. അത് അസൂയാലു എന്ന് പറഞ്ഞാല് ബേക്കുന്നു പറയും, ആരെങ്കിലും ഇതിന്റെ നമുക്ക് അത് കത്തം തീർക്ക. ആർക്കാ ഹാസി അസൂയാലു എന്ന് ആർക്കാ പറയാ? എങ്ങനെ വളർച്ച ഇഷ്ട എപ്പോഴും കുള്ളനായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. വളർച്ച ഇഷ്ടപ്പെടാത്ത ആള് മാഷ്കര അതാണ്. മറ്റുള്ളവരുടെ അനുഗ്രഹം നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവൻ അതാണ് അത്തമന്നി ലിസവാലി നിഅമത്തുൽ ഗൈർ. മറ്റുള്ളവരുടെ നിഅമത്ത് അത് പോയിപ്പോകാൻ ആഗ്രഹിക്കുന്നവൻ, മറ്റുള്ളവർക്കുള്ള അനുഗ്രഹം അത് പോയി പോകാൻ ആഗ്രഹിക്കുന്നവൻ. അതിൽ ചൊറിച്ചിലാണ്, അത് എല്ലാവർക്കും ചൊറിച്ചിലുണ്ടാവും. എല്ലാവർക്കും എന്നല്ല, ചിലർക്കും. ഇപ്പോ നിങ്ങൾ നോക്കി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾക്ക് യൂസുഫിനുണ്ടായ ന്യാമത്തിൽ ചൊറിച്ചിലുണ്ടായില്ലേ? ചൊറിച്ചിലുണ്ടായി. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കണ്ട്. എന്താ സ്വപ്നം? പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് പ്രണമിക്കുന്നത് വാപ്പ ഞാൻ സ്വപ്നം കണ്ടു എന്നാണ് പറഞ്ഞത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് യൂസുഫ് അലൈഹി സ്വലാം. അപ്പൊ ഉടനെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, യാ ബുനൈ മകനെ, ലാ തഖ്സസ് റുയാക അലാ ഇഖ്വതിക്, നിന്റെ സ്വപ്നം നീ നിന്റെ ബ്രദേഴ്സിനോട് സഹോദരങ്ങളോട് ഒരിക്കലും പറഞ്ഞു പോകരുത് എന്ന് പറയും. കാരണം അവര് നിനക്ക് തന്ത്രമായി, കാരണം അവർക്ക് യൂസുഫിന്റെ ഈ പിന്നെ ഇതിലെന്തുണ്ടാവും, അവർക്ക് ചൊറിച്ചിലുണ്ടാകും, ചൊറിച്ചിലുണ്ടാകും. അപ്പൊ പിന്നെ യൂസുഫിന്റെ ബ്രദേഴ്സിന് ചൊറിച്ചിലുണ്ടായിട്ടുണ്ടെങ്കിൽ അവരാണല്ലോ അസ്ബാത്ത് അല്ലെ, അവരാണ് അസ്ബാത്ത്. അസ്ബാത്തിനെ കുറിച്ച് പിന്നെ അവർ നബിമാരാണോ അല്ലേ എന്നുള്ളതിലൊക്കെ സംസാരമുണ്ട്. ഏതായാലും ചിലപ്പോൾ ചൊറിച്ചിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു വരും ചിലപ്പോൾ, പക്ഷെ ആ ചൊറിച്ചിൽ വളർന്ന് മറ്റവൻ്റെ പോയി പോകാൻ കൊതിക്കുക, മറ്റവൻ്റെ പോയി പോകാൻ വേണ്ടിയിട്ട് കൊതിക്കുക. പിന്നെ മകൻ മരിച്ചാലും മരുവള കണ്ണീരണ്ടാൽ മതിയറില്ലേ, അങ്ങനെ ഉള്ള ഒരു മനഃശാസ്ത്രം അതാണ്. എങ്ങനെയെങ്കിലും ഈ പിന്നെ അനുഗ്രഹം പോകാൻ മറ്റുള്ളവർക്കുള്ള പിന്നെ ഇപ്പൊ സാമ്പത്തിക വളർച്ചയാകട്ടെ, ജോലിപരമായിട്ടുള്ള അഭിവൃദ്ധിയാകട്ടെ, വൈജ്ഞാനികമായിട്ടുള്ള അഭിവൃദ്ധിയാകട്ടെ, മറ്റെന്ത് ന്യാമത്താകട്ടെ, അത് മറ്റവൻ്റെത് പോയി പോകാൻ വേണ്ടിയിട്ടുള്ളതായ ഈ കൊതി ആഗ്രഹം, അതിനാണ് അസൂയ എന്ന് പറയും. അസൂയ അത് വലിയ ദുരന്തങ്ങൾക്ക് കാരണം, വലിയ ദുരന്തങ്ങൾക്ക് കാരണം. നിങ്ങൾക്ക് ഇൻഷാല്ലാഹിലേക്ക് വരാം. പിന്നെ വമിൻ ശർദി ഹാസിദിൻ, അസൂയാലുവിന്റെ ഷെറിൽ നിന്ന്. ഇവിടെ നോക്കി നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല അസൂയാലുവിന്റെ ഷെറിൽ നിന്നും അഭയം തേടുന്നു. എപ്പോള്? ഇദാ ഹസദ്, അവൻ അസൂയ കാണിച്ചാൽ, അസൂയ കാണിച്ചാൽ, അവൻ അസൂയ കാണിച്ചാൽ. അപ്പൊ അസൂയ എന്നുള്ളത് ചിലപ്പോൾ ഉണ്ടായിന്ന് വരും, പക്ഷെ അത് പ്രകടിപ്പിക്കുമ്പോഴും കാണിക്കുമ്പോഴാണ് പ്രശ്നം, ദുരന്തം. അപ്പോ അസൂയാലു, അസൂയ വെച്ചാൽ ഉണ്ടാകുന്ന കെടുതി, അതിൽ നിന്നും അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് കുൽ, നീ പറയുക എന്നാണ്. ഈ സൂറത്തില് ഇത് അഭയത്തേട്ടാണ് അല്ലെ, ഇസ്തിയാദത്താണ്. സൂറത്തു നാസും ഇസ്തിയാദത്താണ്. ഇസ്തിയാദത്താവുമ്പോ അഭയം തേടുന്നവനുണ്ടാകും, അഭയം തേടുന്നവനുണ്ടാകും. അതാണ് ആര്? മുസ്തഈദ്, അഭയം തേടുന്നവൻ. പിന്നെ മുസ്തഈദ് ബിഹി ഉണ്ടാകും, മുസ്തഈദു ബിഹി. ആരെക്കൊണ്ടാണോ അല്ലെങ്കിൽ ആരിലാണോ അഭയം തേടുന്നത് അവൻ. പിന്നെ മുസ്തഈദ് മിൻഹു ഉണ്ടാകും. എന്താ മുസ്തഈദ് മിൻഹു പറഞ്ഞാല്? ഏതൊന്നിൽ നിന്നാണ് അഭയം തേടുന്നത്, ആരിൽ നിന്നാണ് അഭയം തേടുന്നത്? അതെ, ഇങ്ങനെ മൂന്ന് കാര്യം. പിന്നെ സീഗയാണ് അഭയത്തേട്ടം, അതാണ് ഇവിടെ ഉള്ളത്. ആരവിടെ അഭയം തേടുന്നത്? മുസ്തഈദ് ആരാണ്? ആരാണ് അവിടെ അഭയം തേടുന്നവൻ? ആരാ? സൂറത്തുൽ ഫലഖിലും സൂറത്തുൽ അന്നാസിലും അഭയം തേടുന്നത് ആരാ? ആരാ അഭയം തേടുന്നത്? അള്ളാഹു സുബ്ഹാന തആല ഖുൽ എന്ന ആരോടാണ് പറഞ്ഞത്? അയാളാണ്. അപ്പൊ പ്രഥമമായിട്ട് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഈ ആയത്ത് ആരോടൊക്കെയാണോ അഭിസംബോധന, അവരൊക്കെയാണ് മുസ്തഈദ്, അഭയം തേടുന്നവൻ. ആരെക്കൊണ്ടാണ് അഭയം തേടുന്നത്? ആരെക്കൊണ്ടാണ് അഭയം തേടുന്നത്? സൂറത്തുൽ ഫലഖിൽ ആരെക്കൊണ്ടാ? സൂറത്തുൽ ഫലഖിൽ ആരെക്കൊണ്ടാ? ആ റബ്ബുൽ ഫലഖിനെ കൊണ്ടാണ് അല്ലെ. സൂറത്തുൻ നാസിലോ? റബ്ബിൻ നാസ് അല്ലേ. പിന്നെ മലിക്കിൻ നാസ്, പിന്നെ ഇലാഹി നാസ് അല്ലേ. ഏതിൽ നിന്ന് അഭയം തേടുന്നത്? ഏത് ഷെറിൽ നിന്ന്? ആ സൂറത്തുൽ അന്നാസിൽ അഭയം തേടുന്നത് വസ്വാസിൽ നിന്നാണ് അല്ലേ, വസ്വസത്തിൽ നിന്നാണ്. വസ്വസ മിൻ ഷെറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദി വസ്വസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. സൂറത്തുൽ നാസിൽ വസ്വാസ ഉണ്ടല്ലോ, വസ്വസ, ഇതിൽ നിന്നാണ് അഭയം തേടുന്നത്. ആരോട് അഭയം തേടുന്നത്? റബ്ബുന്നാസ്, മലിക്കുന്നാസ്, ഇലാഹിന്നാസ്, ഇവർ അള്ളാഹുവോട്. ഇവിടെ നോക്കി സൂറത്തുൽ ഫലഖിൽ മിൻ ഷർരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ ഇതൊരു ആമാണ്, പൊതുവാണ്. അള്ളാഹു സൃഷ്ടിച്ചതിലെ കെടുതികൾ, തിന്മകൾ. എന്നിട്ട് അതിനെ പ്രത്യേകമാക്കാണ് ഇവിടെ മൂന്നെണ്ണം, മനസ്സിലല്ലേ? ഈ മിൻഷരിമാ ഖലഖിൽ പെട്ടതന്നെയാണ് എന്ത്? ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതിലെ ഷെറിൽ പെട്ടതാണ് എന്ത്? ഗാസിഖിൻ ഇദാ വഖബ്, അന്നഫാസാത്തി ഫിൽ ഉഖദ്, അതേപോലെ ഹാസിദിൻ ഇദാ ഹസബ്. അപ്പൊ ഇവിടെ ഈ മൂന്ന് കാര്യങ്ങൾ അതിന്റെ അപകടമാണ് എന്ത് ചെയ്യണത്? അറിയിക്കണത്. അപ്പൊ ഇവിടെ മൂന്ന് കാര്യമാണ്. ഒന്ന്, ഗാസിഖിന്റെ ഷെറിൽ നിന്ന്, നഫാസാത്ത് ഫിൽ ഉഖദ് അതിന്റെ ഷെറിൽ നിന്ന്, ഹാസിദിൻ ഇദാ ഹസബിന്റെ ഷെറിൽ നിന്ന്. അപ്പൊ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് റബ്ബുൽ ഫലഖിനോട് അഭയം തേടാണ്. ഇവിടെ വസ്വസത്ത് എന്ന് പറയുന്ന അപകടത്തിൽ നിന്ന് മൂന്ന് വിശേഷണങ്ങൾ അള്ളാഹുവിന്റേത് പറഞ്ഞിട്ട് അതിൽ അഭയം തേടാണ്. റബ്ബ്, മലിക്, ഇലാഹ് എന്നീ മൂന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേര് പറഞ്ഞാൽ അതിൽ അഭയം തേടാണ്. ഇതറിയിക്കുന്നത് ഒന്ന് വസ്വാസിന്റെ അപകടമാണ്, വസ്വാസിന്റെ അപകടമാണ്. കാരണം എല്ലാ അപകടങ്ങളുടെയും തിന്മകളുടെയും തെറ്റുകുറ്റങ്ങളുടെയും കാരണം വസ്വാസാണ്, ശൈത്താൻ ഉണ്ടാക്കണ വസ്വാസാണ്. അതിൽ നിന്ന് നന്നായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? അഭയം തേടേണ്ടത്. ആ അഭയത്തേട്ടം അള്ളാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടാൻ എന്ത് ചെയ്യാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ മൂന്ന് നാമങ്ങൾ, റബ്ബ്, മലിക്, ഇലാഹ് എന്നീ നാമങ്ങളെ എണ്ണി ആ അള്ളാഹുവിൽ അഭയം തേടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ സൂറയില് ഫലക്കിന്റെ റബ്ബിനോടാണ് അഭയം തേടുന്നത്. ഫലക്ക് എന്നുള്ളതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അന്ധകാരത്തെ ഭേദിച്ച് തമസിന്റെ കാളിമയെ കീറി മുറിച്ച് പ്രഭാതം കൊണ്ടുവരുന്ന അള്ളാഹുവിലാണ് എന്ത് ചെയ്യുന്നത്? അഭയം തേടുന്നത്. ആ ആ ഒരു വിളിയിൽ തന്നെ, റബ്ബുൽ ഫലഖ് എന്നുള്ള ആ വിളിയിൽ തന്നെ ഒരു വിപത്തുണ്ടെങ്കിൽ ആ വിപത്തിനെ മാറ്റിയിട്ട് അതിനപ്പുറം ആശ്വാസവും സമാധാനവും അല്ലെ അത് കൊണ്ടെത്തിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ആ ഒരു പ്രതീക്ഷയുണ്ട് ആ വിളിയിൽ തന്നെ. ഷെറി മാ ഖലഖ, അവനെ സൃഷ്ടിച്ചതിലെ ഷെറിൽ നിന്നാണ്. അള്ളാഹു സൃഷ്ടിച്ചതിലുള്ള ഷെറ് അത് എങ്ങനെ പറയാം നമുക്ക്? അത് ദുന്യവി ആയിട്ടുണ്ടല്ലേ, ദുന്യവി ആയിട്ടില്ലേ? ഷെറു ദുന്യവി ഉണ്ട്, ഭൗതികമായിട്ടുള്ളതുണ്ട്. അതേപോലെ ഷെറു ഉഖ്രവി ഇല്ലേ? എന്താ ഉഖ്രവി പറഞ്ഞ? പാരത്രികമായതുണ്ട്, പരലോക സംബന്ധമായിട്ടില്ലേ. അപ്പൊ ഇഹത്തിൽ ഭവിക്കുന്ന ഷെറുകളുണ്ട്, പാരത്രിക ലോകത്ത് ഭവിക്കുന്ന ഷെറുകളുണ്ട് അല്ലേ. ദീനിയായിട്ടുള്ള വിഷയങ്ങളിൽ ഷെറില്ലേ, ദുന്യവിയായ വിഷയങ്ങളിൽ ഷെറുകളില്ലേ? ദീനിയായിട്ടുള്ള വിഷയങ്ങളിൽ ഷെറുണ്ട്. എന്താ ദീനിയായിട്ടുള്ള വിഷയങ്ങളിൽ ഷെറ് പറഞ്ഞ? ആ ദീനിന്റെ വിഷയങ്ങൾ നമ്മൾ വരുന്നതായ വീഴ്ചകൾ, തെറ്റുകൾ, അതേപോലെ ദുന്യവിയായ വിഷയങ്ങൾ ഭവിക്കുന്നതായ ശർറകൾ, അതേപോലെ തന്നെ പിന്നെ ദീനിയായി ദുന്യവിയായി പിന്നെ മനുഷ്യരിൽ നിന്ന് അല്ലെ, ജിന്നുകളിൽ നിന്ന്, വന്യമൃഗങ്ങളിൽ നിന്ന്, ഇഴജന്തുക്കളിൽ നിന്ന് അല്ലെ, ഇങ്ങനെ പലവിധ ഷെറുകളാണ്, പലവിധ ഷെറുകളാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ചതിൽ ഉള്ള ഷെറുകൾ എന്ന് പറഞ്ഞെങ്കിൽ വിവിധം നാനാവിധമാണ്, വിവിധം നാനാവിധങ്ങളാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാണ്, അള്ളാഹു സുബ്ഹാനഹു വതാലയോട് മൊത്തത്തിൽ അഭയം തേടുകയാണ് ഈ ഒന്നാമത്തെ ആയത്തിൽ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ച പടപ്പുകളിൽ പലവിധ കെടുതികളുണ്ട്. അതിൽ ചില കെടുതികൾ ഏറെ കടുത്തതാണ്. അതിൽ മൂന്നെണ്ണാണ് ഇവിടെ പ്രത്യേകിച്ച് എണ്ണിയത്, ഖാസായിട്ട് പ്രത്യേകമായിട്ട് പറഞ്ഞത്. ഒന്ന്, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാവിന്റെ ശർറിൽ നിന്ന്, ഇദാ വഖബ് രാവ് കടന്നു വന്നാൽ അല്ലെ, എന്താ രാത്രി ആയാൽ ഉള്ള ശർ, ആ രാത്രി ആയിട്ടുണ്ടെങ്കിലാണ് പിശാചുക്കളുടെ ഇറങ്ങൽ. ഏത് പിശാചുക്കൾ? ജിന്നി പിശാചുക്കൾ മാത്ര, എല്ലാ പിശാചുക്കൾ, എല്ലാ ശൈത്താന്മാരും പിന്നെ വരുന്നത് എപ്പളാ? ആ ഇരുട്ട് മറവീഴ്ത്തിയാലാണ് അല്ലെ, ഇരുട്ട് മറവീഴ്ത്തിയിട്ടുണ്ടെങ്കിലാണ് ആ ഇരുളിന്റെ മറവിൽ. അതുകൊണ്ടാണ് പിന്നെ ഇരുട്ടിന്റെ ശക്തികൾ എന്ന് പറയും ചിലരെ കുറിച്ച്, ഇരുട്ടിന്റെ ശക്തികൾ. ചിലര് രാത്രിയെ തിന്മയുടെ ദേവതയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്, തിന്മയുടെ ദേവത, അത് ശിർക്കാണ്, അത് പാടില്ല. പകലിനെ നന്മയുടെ ദേവതയും ദേവനും അല്ലെങ്കിൽ ദേവതയും ഇലാഹും, രാവിനെ ഷെറിന്റെ ഇലാഹുമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചില മതക്കാര്. അതെന്തുകൊണ്ട? അതുപോലെ വിവരക്കേടുണ്ട്, അത് ഒന്നാമത്. പക്ഷേ ഷെറാണ് എപ്പോഴാണ് ഉണ്ടാകുക? ഷെറ് അത് ആ ഇരുട്ടിനെ പിന്നെ മറയാക്കിയിട്ടാണ് ഉണ്ടാകുക. അത് പിന്നെ എല്ലാ കള്ളത്തരങ്ങളും കള്ളന്മാരുമൊക്കെ, ഇപ്പൊ അതിനങ്ങനെ രാവും പകലൊന്നും വ്യത്യാസമല്ല, എല്ലാ ഒരേ വെളിച്ചായതുകൊണ്ട്. പക്ഷെ പിന്നെ ഇഴജന്തുക്കൾ അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ എപ്പളാ? ആ രാത്രിയാണ് ഇറങ്ങുക. അതേപോലെ തന്നെ മറ്റു പിശാചുക്കളൊക്കെ ഇപ്പൊ ഹദീസുകളിൽ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇരുട്ട് കടന്നു വരുന്നതോടുകൂടി ജുനഹുല്ലൈൽ രാവ് അത് ഇരുട്ട് പരത്തുന്നതോട് കൂടിയിട്ട് നിങ്ങൾ കുട്ടികളെ വീട്ടിൽ നിന്ന് ഇറക്കരുത് എന്ന് പറഞ്ഞു, പിടിച്ചേക്കാൻ പറഞ്ഞു. അപ്പോഴാണ് പിശാചുക്കൾ പരക്കുന്ന സമയം എന്ന ഹദീസുകളിൽ പറഞ്ഞ കാണാൻ സാധിക്കും, സഹിയായിട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിൽ കാണാം. അതേപോലെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്നെ രാത്രി സമയമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പാലിക്കാൻ പറഞ്ഞ ചില മര്യാദകൾ കാണാൻ സാധിക്കും. രാത്രി ആയിട്ടുണ്ടെങ്കിൽ നമ്മളോട് ബിസ്മി അല്ലിയിട്ട് കഥ കടക്കാൻ പറഞ്ഞ്, അതേപോലെ തന്നെ പിന്നെ ബിസ്മി അല്ലി പാത്രങ്ങൾ മൂടാൻ പറഞ്ഞൊക്കെ ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പോ പിന്നെ രാവ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പൈശാചികതയുടെ ശല്യങ്ങൾ അത് കൂടുതലാണ്. പിന്നെ മനുഷ്യരുടെ ശല്യങ്ങൾ അല്ലെ, കള്ളന്മാര് ചില ഇമാം മാലിക് ബിൻ ദീനാറിന്റെ വീട്ടിൽ കള്ളം കയറിയ കഥ ഉണ്ട്. ഇമാം മാലിക് ബിൻ ദീനാർ ഖിയാമിൽ രാത്രി നിസ്കരിക്കാണ്. അപ്പൊ രാത്രി ഇങ്ങനെ നിസ്കരിക്കുമ്പോ ഇമാം മാലിക് ബിൻ ദീനാർ നിസ്കരിക്കുമ്പോ വീട്ടിൽ നിന്ന് മൂന്നായിരത്തിന് ഒരാളാണ് ചാടണം ഒച്ചയിട്ട്. അപ്പൊ മൂപ്പര് പിന്നെ മൂളക്കുടി കയറി മറിഞ്ഞതാ, ചുമര് കയറി മറിഞ്ഞതാ, അപ്പോട്ട് വീണ്. മാലിക് ബിൻ ദീനാറിനെ അറിയാം കള്ളം കയറിയത് എന്തിനാന്നുള്ളത്, ഓന്റെ ലക്ഷ്യം നേടപ്പെടുന്നില്ല എന്നുള്ളത് മൂപ്പരിക്ക് അറിയാം. അതുകൊണ്ട് പിന്നെ നിസ്കാരം ഒന്ന് കെട്ടയച്ചിട്ട് വന്നപ്പോ ഓനെ ഒഴിവാക്കേണ്ട കേസ് മൂപ്പരിക്കില്ല. മൂപ്പര് എന്ത് ചെയ്ത് പിന്നെ നിസ്കാരം തുടർന്ന് സലാം കെട്ടിയിട്ട് മാലിക് ബിൻ ദീനാർ ചോദിച്ചു, എനിക്ക് വല്ലതും കിട്ടിയോ ചോദിച്ചു, കള്ളനോട് എനിക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ ഇമാം പിന്നെ അക്രമിയല്ലാന്ന് മനസ്സിലാക്കിയപ്പോ കള്ളനും തന്നെ അങ്ങനത്തെ മുറൊന്നും പ്രയോഗിക്കേണ്ടി വന്നില്ല, കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ പ്രതികരിച്ചു. അപ്പോ മാലിക് ബിൻ ദീനാർ എന്നിട്ട് വരാൻ പറഞ്ഞു, എടുത്തു വരാൻ പറഞ്ഞു. എന്നിട്ട് അയാൾ ഉപദേശിച്ചു എന്നിട്ട് പറഞ്ഞു, നീ ഇപ്പൊ എന്തൊരു കാര്യത്തിനാണ് ഇവിടെ മതിൽ കയറി പറഞ്ഞത്, അതിനേക്കാൾ നല്ലൊരു കാര്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ഇത് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത്, നിസ്കാരവും മൂതും ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത്. അങ്ങനെ ഇമാം മാലിക് ഇബ്നു പിന്നെ ഫജ്ർ നിസ്കരിക്കാൻ പോകുമ്പോ ഈ ഗസ്റ്റിനെയും കുട്ടിയെ പോണത് നിസ്കരിക്കാൻ. അപ്പൊ ആളുകൾ ചോദിക്കാത്ത മെനഹാദ ദാരാ, അപ്പൊ ഇമാം മാലിക് ഇബ്നു ദീനാർ പറയുന്നു, ജാ അലി കൈ യസ്രിഖനി ഫസറഖ്തുഹു, എന്നെ മോഷ്ടിക്കാൻ വേണ്ടി വന്നാണ് മൂപ്പരെ ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. മനസ്സിലായത്? അപ്പൊ മാരിക്കോട്ട് രാത്രിയാണ്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം വായിച്ചപ്പോ ഒരു പിന്നെ നമ്മളെ അയൽനാട്ടുകാരന് മൂപ്പരെ വീട്ടിക്ക് ചാടി രാത്രി വന്ന്, രാത്രി കക്കം കയറി ഒരു വീട്ടില്. അപ്പൊ പിന്നെ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ വീട്ടില് അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്, പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യങ്ങളെ ഗണങ്ങളൊക്കെ ഉണ്ടാണ്, വലിയ വീടല്ലേ. അപ്പൊ ഇബ്നു ബാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാത്രി കുറെ ഭാഗങ്ങളിൽ നിന്ന് നമസ്കരിക്കുന്ന മഹാനാണ്, മനസ്സിലായില്ലേ? രാത്രിയുടെ മൂന്നിലൊന്ന് അദ്ദേഹത്തിന്റെ നിസ്കരിക്കാണ്. അപ്പൊ ഇബ്നു ബാസിന് മനസ്സിലായി, അറ്റാർക്കും മനസ്സിലായില്ല കള്ളം ചാടി കയറിയത്, കയറി ചാടിയത് മനസ്സിലായി. നിസ്കാരം കഴിഞ്ഞിട്ട് ഇബ്നു ബാസ് എന്ത് ചെയ്ത്, മക്കളെ വിളിച്ച് പറഞ്ഞതിന്റെ അകത്ത് ഒരാളുണ്ട് എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്, ഒരാളുണ്ട് ഇങ്ങനെ പേരന്റെ ഉള്ളില്. പക്ഷെ ഇബ്നു ബാസ് തന്നെ തൊടാൻ പറ്റില്ലായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു, അതവിടെ ഇരുത്തി കുടുംബക്കാരോട് വേഗം ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം തിന്നാൻ പറഞ്ഞു. ഭക്ഷണം കൊടുത്ത് പിന്നെ അയാളോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ ഒരു സഹോദരന് ഒരു ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുകയാണ്, 100,000 വലിയൊരു സംഖ്യ വേണം, അതില് 5,000 റിയാല് കമ്മിയാണ് അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ. അപ്പൊ അത് പിന്നെ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത്, അല്ലെങ്കിൽ അയാള് പിന്നെ വലിയൊരു ശിക്ഷയ്ക്ക് വിധേയനാകും, അതുകൊണ്ട് എന്റെ സഹോദരൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലാതൊരു വഴിയില്ല, ഞാൻ എത്ര കളക്ട് ചെയ്തിട്ടും ആയില്ല എന്ന് പറഞ്ഞു. ഇബ്നു ബാസ് അയാൾ അവിടെ താമസിപ്പിച്ച് ഈ വിഷയം ഉറപ്പു വരുത്താൻ പറഞ്ഞു, അതാ ശരിയാണെന്നുള്ളത്. അപ്പോ ശരിയാണ്, അയാളുടെ സഹോദരന് ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്, വലിയൊരു കുറ്റം പിന്നെ അയാൾ ചെയ്ത്, അത് മോചിപ്പിക്കാൻ വലിയൊരു സംഖ്യ വേണം അതിനാണ്. അപ്പൊ ഇബ്നു ബാസ് ആ കാശ് കൊടുത്ത് അയാളെ പിന്നെ രക്ഷപ്പെടുത്തി, ഇയാളെ വെറുതെ വിട്ട്. പക്ഷെ ഈ മനുഷ്യന് പിന്നെ പിന്നെ അയാള് മനസ്താപമുണ്ടായി, അയാൾ നന്നായി എന്ന് മാത്രമല്ല, ഇബ്നു ബാസ് എന്ന് കേൾക്കുമ്പോൾ അയാൾ ബോധം കെടും. കാരണം അങ്ങനത്തെ ഒരു മനുഷ്യനെയാണല്ലോ ഞാൻ കൊള്ളയടിക്കാൻ കയറി എന്നുള്ളതായ ആ ഒരു വിഷയം അയാൾക്ക് താങ്ങാനാകാത്ത കേസായി മാറി നിന്നത്. പ്രത്യേകിച്ച് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി മരിച്ചപ്പോ അദ്ദേഹം പിന്നെ വലിയ ഒരു പിന്നെ മാനസികാവസ്ഥയിലായി എന്നൊക്കെ ഞാൻ വായിച്ചു ഓർക്കുന്നുണ്ട്. ഏതായാലും ഇപ്പൊ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളം കയറണ വിഷയമാണ്. പിന്നെ രാത്രി ആയിട്ടുണ്ടെങ്കിൽ രാത്രിക്ക് അതിൻ്റെതായ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പകലിനെ പോലെയല്ല. അതാണ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രിയുടെ ഷെറിൽ നിന്ന്, ഇദാ വഖബ് രാത്രി അത് പിന്നെ കടന്നു വന്നാൽ രാത്രിയായാൽ. പിന്നെ അടുത്തത് വമിൻ ശർരി നഫാസാത് ഫിൽ ഉഖദ്, നഫാസാത് നമ്മൾ പറഞ്ഞ് ഊതുന്നവർ, ഫിൽ ഉഖദ് കെട്ടുകളിൽ, കെട്ടുകളിൽ ഊതുന്നവർ എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഊതുന്നവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതൊരു വിശേഷണാണ്, സിഫത്താണ്, അതുകൊണ്ട് ആരെ വിശേഷിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറഞ്ഞ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻ നിസാ, നിസാ എന്നാണ് സ്ത്രീകൾ അല്ലെ, സ്ത്രീകൾ, അസവാഹിർ മാരണക്കാരായ സ്ത്രീകൾ, മാരണ പ്രവൃത്തി നടത്തൂലെ, മാരണപ്പണി നടത്തുന്ന സ്ത്രീകൾ, അന്നിസ അസവാഹിർ മാരണപ്പണി നടത്തുന്ന സ്ത്രീകൾ, മാരണപ്പണി നടത്തുന്ന സ്ത്രീകളാണ് അന്നഫാസാത് എന്നതിന്റെ ഉദ്ദേശം. അവരാണ് കെട്ടുകളിൽ ഊതുന്നവർ. മാരണപ്പണി പല നിലക്കുണ്ട്. സിഹറ്, എന്താ സിഹർ? സിഹറിനാണ് നമ്മൾ മാരണം എന്നറിയാം അല്ലേ. ആഭിചാരം, മാരണം, മന്ത്രം, ക്ഷുദ്രവേല എന്നൊക്കെ പറഞ്ഞ കുറെ സിഹർ. കാര്യകാരണ ബന്ധങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസകരമായ ചില ഉപായകൃത്യങ്ങളാണ് സിഹർ. അത് ചിലപ്പം നൂലിൽ കെട്ടിട്ട് അല്ലെങ്കിൽ ഐക്കല്ലും മേലസും ഒക്കെ റെഡിയാക്കി അല്ലെങ്കിൽ പിന്നെ പല പിന്നെ അക്കക്കളങ്ങളും അതേപോലെ നറുക്കുകൾ ഇങ്ങനെയൊക്കെ ചില പിന്നെ പ്രത്യേക രീതിയിൽ പിന്നെ തകിടുകൾ ഇതൊക്കെ തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കുന്ന ഓരോ വേലത്തരങ്ങളാണ് സിഹർ. പല രീതികളാണ് സിഹറിന്. പിന്നെ ഈ മരണപ്രവൃത്തി നടത്തിയ ഈ തകിടുകൾ, കടലാസുകൾ, അതേപോലെ തന്നെ ഏലസുകൾ, ഏലസുകളൊക്കെ പൊളിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അതിൽ കുറെ കളങ്ങളും കുറെ പിന്നെ വരകളും കുറികളും അക്കങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. കുറെ ഈ സഹായാർത്ഥനകൾ കാണാൻ സാധിക്കും. ജിന്നുകളോട്, ഭൂതങ്ങളോട്, പിശാചുക്കളോട്, മലക്കുകളോട്, അതേപോലെ തന്നെ നക്ഷത്രാദികളോടൊക്കെ ഈ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടൊക്കെ പിന്നെ യാ മീക്കായിൽ, യാ ഇസ്രാഫീൽ, യാ അസ്രായിൽ, പിന്നെ കുറെ തൊള്ളി കൊള്ളാത്ത കുറെ പേരുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അതിനോടൊക്കെ സഹായം തേടുന്ന രീതിയിൽ കുറെ എഴുത്തുകുത്തുകളൊക്കെ കാണാൻ സാധിക്കും. ഇതാണ് സിഹർ. ആ പണി ചെയ്യുന്ന സ്ത്രീകൾ അപ്പൊ അതാണ് അവരുടെ കെടുതികൾ. അതാണ് വമിൻ ശരീരി നഫാസാത് ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന മാരണവേല ചെയ്യുന്ന സ്ത്രീകൾ അവരുടെ കെടുതിയിൽ നിന്ന്. എത്ര സ്ത്രീകളെ പറഞ്ഞത്? പുരുഷന്മാര് ചെയ്യൂലേ? പുരുഷന്മാരും ചെയ്യും, പക്ഷെ സ്ത്രീകളെ പറഞ്ഞത് എന്തുകൊണ്ട്? സ്ത്രീകളാണ് കൂടുതൽ ഇത്തരം ക്ഷുദ്രവേലകളിൽ പണിയെടുക്കുന്നവർ എന്നതുകൊണ്ടാണ് എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. കൂടുതൽ സ്ത്രീകളാണ് ഇത്തരം വേലത്തരകൾ ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് ഇവിടെ അന്നഫാസാത്ത് എന്ന് പറഞ്ഞത് എന്ന് പല മുഫസ്സിരീങ്ങളും പറഞ്ഞു. ചിലര് പറഞ്ഞു, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇതിപ്പോ നഫാസത്ത് എന്നുള്ളത് അല്ലാമ പോലുള്ള പ്രയോഗമാണ് എങ്കിൽ അല്ലാമ എന്നുള്ളത് എന്താ? ആണിനും പറയില്ലേ? അപ്പോ അതിന്റെ ബഹുവചനായിട്ടാണെങ്കിലോ? അപ്പോ എല്ലാരും നന്നായി ഈ പണി ചെയ്യുന്നവർ എന്നർത്ഥം. ആണും പെട്ട് പെണ്ണും പെട്ട്, ആണും പെട്ട് പെണ്ണും പെട്ട്. അപ്പൊ കെട്ടുകളിൽ ഊതുന്നവർ നിറ കെട്ടുകളിൽ ഊതി മാരണപ്രവൃത്തി നടത്തുന്നവർ അവരുടെ ഷെറിൽ നിന്ന്, അവരുടെ ഷെറിൽ നിന്ന്. അവിടെ ഈ സ്ത്രീകൾ എന്നുള്ള അങ്ങനെയാണ് ഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകൾ കെട്ടുകളിൽ ഊതി മാരണപ്പണി നടത്തുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞെങ്കിൽ പുരുഷന്മാര് അതിലില്ല എന്നല്ല, ആ പണിയുന്ന പുരുഷന്മാരതിൽ പെട്ട്. പക്ഷെ കൂടുതൽ ആ പണി ചെയ്യുന്നത് സ്ത്രീകളായതുകൊണ്ട് അവിടെ അവരെ പരാമർശിച്ചു. പുരുഷന്മാരും അതിലെന്ത് ചെയ്ത് ഉൾപ്പെട്ട് ആ പണി ചെയ്യുന്നുണ്ട് എങ്കിൽ. സിഹർ എന്താ ഇതിന്റെ വിധി? സിഹറിന്റെ വിധി എന്താ? ഇത്തരം പണിയണിന്റെ വിധി എന്താ? സിഹർ വൻപാപാണ്. സിഹർ അത് ഈ പൈശാചിക സേവ, അതേപോലെ തന്നെ നക്ഷത്രങ്ങളോട്, ഭൂതങ്ങളോട്, അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഈ അസ്മായിന്റെ പണി ഉണ്ടല്ലേ, അസ്മായിന്റെ പണി തൽസമാത്ത്, അത് അസ്മായിന്റെ പണിയും തൽസമാത്തൊക്കെ പിന്നെ പണിക്കന്മാരും ഗണികന്മാരും ശാസ്ത്രീകളെല്ലാം ചെയ്യാം, അത് മല്ലാക്കന്മാരാ ചെയ്യാം അസ്മായിന്റെ പണിയൊക്കെ. പിന്നെ അതിലും കാണാൻ സാധിക്കും, അവരുണ്ടാക്കുന്ന തകിടിലും മറ്റൊക്കെ കാണാൻ സാധിക്കും. ഇങ്ങനെ അവരാണിപ്പോ ഈ പിന്നെ മലക്കുകളുടെ ഒക്കെ പേരൊക്കെ വെച്ചിട്ടുള്ള സഹായാർത്ഥനകളും കാര്യങ്ങളൊക്കെ, പലരും നക്ഷത്രങ്ങളുടേത്, പലതും പല പിന്നെ ഇഫ്രീത്തിന്റേത് മറ്റേതൊക്കെ പറഞ്ഞിട്ട് ഈ കൂടാത്ത പ്രയോഗങ്ങൾ, സഹായാർത്ഥനകൾ, ചില അക്കക്കളങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഉണ്ടാക്കും. ഇതൊക്കെ സിഹറാണ്, സിഹറാണ്, സിഹറാണ്. സിഹറ് കുഫറാണ്, സിഹറ് കുഫറാണ്. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പറയാണ്, വത്തബഉ മാ തത്ലു ഷയാതീനി അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ഷയാതീന കഫറു എന്ന് പറയുന്നു. പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു എന്ത് ചെയ്തിരുന്നു? ജിന്നുക്കളെ, പിശാചുക്കളെ ഒക്കെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. ജിന്നുകളെ, പിശാചുക്കളൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തു. അതുകൊണ്ടാണ് വഹുഷിർ അലി സുലൈമാൻ ജുനൂദഹു മിനൽ ജിൻ വൽ ഇൻസ്, ജിന്നുകൾ, മനുഷ്യർ, ഇവരിൽ നിന്നൊക്കെയുള്ള സൈന്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഒരുമിച്ച് കൂട്ടിക്കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഷെയ്ത്താൻമാരെ കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നത് ഒമിന ഷയാത്തീൻ, പിശാചുക്കളിൽ നിന്നുള്ള സൈന്യങ്ങൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് എന്നാണ്. മുങ്ങൽ വിദഗ്ധരായിട്ട് അതേപോലെ തന്നെ എടുപ്പുകൾ നിർമ്മിക്കുന്നവരായിട്ടൊക്കെ കുറെ അങ്ങനത്തെ പിന്നെ ഇതിനൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ഈ പിശാചുക്കളുടെ കൈകളിൽ ഉണ്ടായിരുന്നതായ ക്ഷുദ്രവേലകളൊക്കെ എടുത്തുകൊണ്ടായിട്ട് കുഴിച്ചിട്ടിരുന്നു, അതൊക്കെ ഒഴിവാക്കിയിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വഫാത്തിന് ശേഷം ജിന്നുകളും ഷൈത്താന്മാരും ഇതൊക്കെ എന്ത് ചെയ്ത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിച്ചെറിഞ്ഞതും കുഴിച്ചിട്ടതൊക്കെ ഇവർ മാന്തിക്കൊണ്ടെന്ന്. മാന്തിക്കൊണ്ടതിന് ശേഷം ഇത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനന്തര സ്വത്താക്കി വിട്ടേച്ചതാണ്, ഇത് ഇവിടെ ബാക്കി വെച്ചതാണെന്ന് അർത്ഥം ചെയ്ത് അവർ മാർക്കറ്റിൽ ഇറക്കാൻ തുടങ്ങി. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാന തആല പറയുന്നത് വമാ കഫറ സുലൈമാൻ വലാകിന്ന ഷയാതീന കഫറു. എന്താ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിശ്വസിച്ചിട്ടില്ല. കാരണം എന്താ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതൊക്കെ നശിപ്പിച്ചാണ് അദ്ദേഹം അവിശ്വസിച്ചിട്ടില്ല. ഷെയ്ത്താൻമാരാണ് അവിശ്വസിച്ചത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ, ഷെയ്ത്താൻമാർ ഇതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ സുലൈമാൻ നബിന്റെ പണിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, മാർക്കറ്റിൽ കാണിക്കാണ്. അതാണ് എങ്കിൽ അത് കുഫറിന്റെ പണിയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ചെയ്തിട്ടില്ല. അദ്ദേഹം അതിനെതിരിൽ വർക്ക് ചെയ്താണ് പിശാചുക്കളാണ് ഇത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തത്, കുഫറിന്റെ ഏർപ്പാട് ചെയ്യുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതുകൊണ്ട് തന്നെ സിഹിർ എന്നുള്ള ഈ ഏർപ്പാട് കുഫറാണ്. അതൊരിക്കലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല, പഠിക്കാനും പാടുള്ളതല്ല, അഭ്യസിക്കാനും പാടുള്ളതല്ല, പ്രയോഗിക്കാനും പ്രയോഗിച്ചു കൊടുക്കാനും പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ശിക്ഷ തന്നെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലണം ഇത്തരം മരണക്കാരെ പിടികൂടിയിട്ടുണ്ട് എങ്കിൽ. അദ്ദ സാഹിരി ദർബത്തും ബിസൈഫ് അല്ലെങ്കിൽ ദർബഹു ബിസൈഫ്, വാളുകൊണ്ട് വെട്ടലാണ് മരണക്കാരനുള്ള ഹദ്ദ്, ശിക്ഷാവിധി എന്ന് നസറുല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി ചില അസറുകളിൽ കാണാൻ സാധിക്കും. സാഹിര്യങ്ങൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങൾ പിന്നെ ചിലത് വസ്തുനിഷ്ഠാണ്, യാഥാർത്ഥ്യമാണ്, സിഹറിന് യാഥാർത്ഥ്യമുണ്ട്. ചിലതൊക്കെ എന്താണ്, അത് പിന്നെ മാന്ത്രിക വേലകളും മായാവേലകളുമാണ്, മനുഷ്യന്മാരുടെ കണ്ണിനെ പൊട്ടീസാക്കണ ഏർപ്പാടാണ്. അതേസമയം എല്ലാം അങ്ങനെയല്ല, എല്ലാം അങ്ങനെയല്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത് പിന്നെ ഫയതഅല്ലമൂന മിൻഹുമ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. അള്ളാഹു സുബ്ഹാന തആല ഈ മരണത്തിന്റെ വിഷയത്തിൽ ആകെ പിന്നെ അതിനടിമയ പിന്നെ അടിമകളായിട്ട് ചില ആളുകൾ മാറി, എല്ലാം മരണം അങ്ങനെയായിട്ട് ഒരു ആളുകൾ മാറിയപ്പോ അള്ളാഹു സുബ്ഹാന തആല ഹാറൂത്തും മാറൂത്തും എന്ന രണ്ട് മലക്കളെ നിയോഗിച്ച്, എന്തിന്, പിന്നെ ആളുകളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്ത് ചെയ്തേ, ഇവര് ആളുകളെ സിഹർ പഠിപ്പിക്കും. അവരെന്ത് ചെയ്യും, അവരാളുകളോട് പറയും ഇത് ഞങ്ങളെ നിങ്ങൾ പഠിക്കരുത്, ഞങ്ങൾ പരീക്ഷണാണ്, ഞങ്ങൾ പരീക്ഷണം, അള്ളാഹു സുബ്ഹാന തആല പരീക്ഷണാർത്ഥം ഞങ്ങളെ പറഞ്ഞയച്ചതാണ് രണ്ട് മലക്കുകൾ ഹാറൂത്ത് മാറൂത്ത്, ഇത് നിങ്ങൾ പഠിക്കരുത് എന്ന് പറഞ്ഞത് ചെയ്യും. അത് പറഞ്ഞിട്ട് ചെയ്യും ഇവരിത് പ്രയോഗിക്കും. ആളുകൾ എന്താണ്, ആളുകൾ അള്ളാഹു സുബ്ഹാന തആല പരീക്ഷിക്കുകയാണ്, അള്ളാഹു നിയോഗിച്ച മലക്കുകൾ നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോ ഇവര് പിന്നെ എന്ത് ചെയ്യാണ്, ഇരുവന്നിട്ട് ചെയ്യാണ്, ചെയ്യാതെ മാറിക്കണവരുണ്ടാവും. അള്ളാഹുവിന്റെ പരീക്ഷണം അങ്ങനെ വന്നു. അള്ളാഹു സുബ്ഹാന തആല പറയുന്നത് ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. ആളുകൾ ഹാറൂത്തും മാറൂത്തിൽ നിന്ന് മരണം പഠിക്കുകയാണ്. ആ മരണത്തിന്റെ പ്രത്യേകത മാ യുഫരിഖു ബിഹി ബൈനൽ മർഇ വസൗജി, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വേർപാടുണ്ടാക്കുന്ന, ഛിദ്രതയുണ്ടാക്കുന്ന കാര്യമാണ് അവർ പഠിക്കുന്നതെന്നാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ സിഹറിലൂടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധവിച്ഛേദനം നടക്കും എന്ന് ആരാ പറയണത്? അള്ളാഹു സുബ്ഹാന തആല പറയണത്, സൃഷ്ടാവായ റഹ്മക്കല്ല സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാന തആല പറയാണ് ഇതിലൂടെ ഇത് ഉണ്ടാകുന്നത്. അപ്പോ കേവലം മായ മാത്രല്ല എന്ത് സിഹർ, അങ്ങനെയുണ്ട് ചിലത്. എന്താണ് സിഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിനിഷ്ഠാണ്, ചില വ്യക്തികൾ ചിലത് കണ്ടെങ്കിൽ അന്തം പെടും, പേടിക്കും, വയറിളകും, ചിലര് കുറച്ചു നിൽക്കും, എന്തായാലും പ്രശ്നമല്ല ഏറ്റ് അഭിമുഖീകരിക്കാൻ വേണ്ടി. അത്തരം ആളുകൾക്ക് ചിലപ്പം സംഭവിച്ചോളന്നില്ല, ഒന്നുമില്ല. അതേപോലെ ചിലർക്ക് തലറക്കുണ്ടാവും, അയാൾ വീണു, അയാളുടെ വ്യക്തിനിഷ്ഠമായിട്ടുള്ള ചില പ്രത്യേകതകളാണ്, ഒന്നും കാണാനും ഇതിനുള്ള കരുത്തുണ്ടാവില്ല. അതിപ്പം മാജിക് ഉണ്ടാലും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും, ചിലവർക്ക് ആകെ അടങ്ങാറാവും, ചിലരെന്ത് ചെയ്യും മനക്കെട്ടിയുള്ളത് കൊണ്ട് ഉറച്ചു നിൽക്കും. അത് മാജിക്കിന്റെ ഒരു പ്രത്യേകതയാണ്, മായാജാലത്തിന്റെയും മായാവിദ്യകളുടെയും പ്രത്യേകതയാണ്. അത് വിചാരിച്ചിട്ട് എല്ലാം അങ്ങനെയാണെന്നല്ല, ചില അങ്ങനെയാണ് നമ്മൾ ആളുകൾ മനസ്സിലാക്കിയത്, പല ആളുകളും മനസ്സിലാക്കിയത് എല്ലാ സിഹറും മാന്ത്രികന്മാർ കാണിക്കുന്നതായി ഈ അഭ്യാസങ്ങൾ മാത്രമാണ്, കേവലം ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ മാത്രമാണ്, വ്യക്തിനിഷ്ഠമാണ് കാര്യം, ചിലർ ഉറച്ചു നിൽക്കും, ചിലരെന്ത് ചെയ്യും അതിനാൽ വാടി തളരും, രോഗിയായി മാറും എന്നാണ് ചിലര് പറയുന്നത്. ശരി, അങ്ങനെയല്ല ഒരിക്കലും. പിന്നെയോ സിഹർ അങ്ങനെയുണ്ട്, അങ്ങനെയല്ലാത്ത സിഹറും ഉണ്ട്, അതിന് ചില യാഥാർത്ഥ്യങ്ങളും വസ്തുനിഷ്ഠമായ സ്വാധീനങ്ങളും ഉണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത്, ഏത്, മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഛിദ്രതയും തമ്മിൽ തല്ലുണ്ടാക്കുന്ന രീതിയിലുള്ളതായ സിഹിറിനെ അവർ പഠിക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പോ സിഹിർ പല നിലക്കുണ്ട്. അതിൽ പിന്നെ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യപരമായിട്ടുള്ളതായ ഒരു പിന്നെ സ്വാധീന സിഹിറിനുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത്, കണ്ടോ? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല അന്നഫാസാത് ഫിൽ ഉഖദ് കെട്ടുകളിൽ ഊതുന്നവരുടെ കെടുതിയിൽ നിന്ന് അഭയം തേടാൻ പറഞ്ഞത്? ആ മരണപ്രവൃത്തിയിലൂടെ വലിയ കെടുതികൾ ഉണ്ടാകും, വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷയ്ക്ക് തേടാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല രീതിയിൽ കപട വിശ്വാസികളും ജൂതന്മാരും ഉപദ്രവിച്ച് പല നിലക്ക് വധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ജൂതന്മാർ. പക്ഷെ അതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രക്ഷപ്പെടുത്തി. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ട് വല്ലാഹു യഅസീമുക മിനന്നാസ് ജനങ്ങളിൽ നിന്ന് അല്ലാഹു പ്രവാചകരെ നിങ്ങളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവഹാനി വരുത്താൻ ആർക്കും സാധിക്കൂല. ജൂതന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തി. ജൂതന്മാർ പിന്നീട് നടത്തിയ ഒരു ശ്രമം, അത് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. ഈ സൂറത്തിന്റെ തഫ്സീറുകളിൽ ഒട്ടുമിക്ക തഫ്സീറുകളിലും ആ സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. കാരണം ആ സംഭവത്തോടനുബന്ധിച്ച് ഈ സൂറത്തുകൾ അവതീർണമായി എന്നും ഹദീസുകളിൽ കാണാം. ലബീദ് ഇബ്നുൽ ആസം എന്ന് പറയുന്ന യഹൂദൻ, ആ ജൂതൻ ലബീദ് ഇബ്നുൽ ആസം, ഇവൻ ജൂതനാണ്. മദീനയിലൊരു ഗോത്രമുണ്ട്, ബനു സുറൈഖ്. ഈ ബനു സുറൈഖ് ഗോത്രം ബനു സലമ ഗോത്രത്തിന്റെ ഒരു ഉപഗോത്രമാണ് ബനു സുറൈഖ്. ഈ ബനു സുറൈഖ് ഗോത്രക്കാരുടെ ഒരു ഹലീഫായിരുന്നു, ജൂതനായിട്ട് അവരുടെ അഭയത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ലബീദ്. അതുകൊണ്ട് തന്നെ ഇയാള് ജൂതനാണ്. പിന്നെ മദീനയിലെ കപടനായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇയാളെക്കുറിച്ച്. മദീനയിലെ കപടൻ എന്നാലും ശരിയാണ്, ജൂതൻ എന്നാലും ശരിയാണ്. കാരണം അർസല് ജൂതനാണ്, പിന്നെ ബനു സുറൈഖ് ഗോത്രക്കാരുടെ ഹലീഫാണ്. അയാൾ എവിടെ ഉള്ളത്? അപ്പൊ മദീനയിലാണുള്ളത്. മാപ്പിളാർക്കിടയിൽ അല്ല, ഈ മുനാഫിക്കുകളാകുന്ന മാപ്പിളാർക്കിടയിൽ ഒരു മാപ്പിളയായിട്ടാണ് ഓനുള്ളത്. മുനാഫിക്ക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. മുനാഫിക്കുകളെ കുറിച്ചാണ് ഈ മാപ്പിള എന്ന് ഞാൻ പറഞ്ഞത്. ഏതായാലും പിന്നെ ഇവനെന്ത് ചെയ്ത്, ഇവന്റെ സഹോദരിമാരെ കൂട്ടിയിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ പിന്നെ മരണപ്പണി ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ മുടി ചീകിയ ചില ചെറുപ്പിൽ തങ്ങിയ ചില മുടികളും, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്ന ചെറുപ്പിന്റെ ചില പല്ലുകളൊക്കെ ഒരു ജൂത കുട്ടിയിലൂടെ പിന്നെ കൈ വാങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഈ ലബീദ് ഇബ്നു ആസം ചില ക്ഷുദ്രവേലകൾ പിന്നെ ഈ ഈത്തപ്പനയുടെ പിന്നെ ഇതുണ്ടല്ലോ, എന്താ പറയാ, പോള, ഈത്തപ്പനക്കൊലയുടെ പോള, അതിൽ ചെയ്ത് ക്ഷുദ്രവേലയാക്കിയിട്ട് ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ചെയ്തത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില ശാരീരികമായ പ്രയാസങ്ങളും അതേപോലെ തന്നെ പിന്നെ ദീനങ്ങളും രോഗങ്ങളും സംഭവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തുമായി ബന്ധപ്പെട്ടോ റിസാലത്ത് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അതിനൊരു സ്വാധീനം ഉണ്ടായിട്ടില്ല. കാരണം അത് അങ്ങനെ ചെയ്യാട്ട് കഴിയൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ നിന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കും. പക്ഷെ ശാരീരികമായി റസൂലുള്ളാഹിക്ക് ചില ഉപദ്രവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അത് സംഭവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് പനി ഉണ്ടായിട്ടുണ്ടായിരുന്നു, തലവേദന ഉണ്ടായിട്ടുണ്ട്, ബോധക്ഷയ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊന്നും തന്നില്ല, നുബുവത്തിനൊരു തടസ്സം ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹിക്ക് അത് എത്തിക്കാനോ അല്ലെങ്കിൽ ദാവത്ത് എത്തിക്കാനോ ഒരു തടസ്സം ഉണ്ടായില്ല. അതേപോലെ ശാരീരികമായി ഇതിലൂടെ ഒരു പ്രയാസം ഉണ്ടായതായിട്ട് ഹദീസിൽ കാണാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനത്തിൽ കിടന്നു. പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും മീക്കായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും വന്നു. അങ്ങനെ പിന്നെ മാബാലു റജുൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്ന് ചോദിച്ചു. അപ്പോ മത്തുബൂബ് മരണബാധ ഏറ്റിരിക്കണം എന്ന് പറഞ്ഞു. മൻ തബ്ബഹു, ആരാണ് സിഹർ ചെയ്തതെന്ന് വെച്ചപ്പോ പിന്നെ ജിബ്രീൽ പറഞ്ഞു അത് ലബീദ് ഇബ്നുൽ ആസം ആണ് ചെയ്തത്. എവിടെ ചെയ്തു, എന്തിൽ ചെയ്തു എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ വിശദീകരണം കാണാൻ സാധിക്കും. ഏതായാലും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഈ സൂറത്തുൽ ഫലഖും അതേപോലെ സൂറത്തുൻ നാസും ഓതിയിട്ട് എന്ത് ചെയ്ത് പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും മീക്കായിലും മന്ത്രിച്ചതായിട്ട് കാണാൻ സാധിക്കും, ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പിന്നെ ബിസ്മില്ലാഹി അർഫീഖ് മിൻകുല്ലി ശൈഇൻ യുദീഖ് മിൻകുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ അല്ലാഹു യശ്ഫീക് എന്നൊക്കെ പറഞ്ഞ് പിന്നെ മന്ത്രിച്ചതായിട്ടും ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാല് ഈ പിന്നെ മരണപ്രവൃത്തികൾ അതിന് അതിൻ്റെതായ എന്തുണ്ട്, ചില സ്വാധീനങ്ങളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, അത് മനുഷ്യന്മാർക്ക് ചില പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളത് പിന്നെ യാഥാർത്ഥ്യമാണ്. അതിനർത്ഥം എല്ലാം അതാണ് എന്നുള്ളതല്ല. ചിലതെന്താണ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വ്യക്തിനിഷ്ഠാണ്, അതിനനുസരിച്ചുള്ള ചില പിന്നെ ഇപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ മരണവേല ഉണ്ടായി അല്ലേ. എന്താ മരണവേലയിൽ, എന്താ നമ്മൾ മനസ്സിലാക്കണത്? ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്നെ മുമ്പിൽ ഫറോവൻ അവന്റെ മരണ വിദ്യക്കാരെ കൊണ്ടുവന്നു അല്ലെ. അങ്ങനെ ആ മരണ വിദ്യക്കാർ വന്നു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും വന്നു, മൗഇദുകും യൗമു സീന എന്നൊക്കെ പറഞ്ഞിട്ട് വന്നില്ലേ, വന്നു. അങ്ങനെ പിന്നെ അവര് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ് പിന്നെ വഴിയിടാൻ. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് നിങ്ങൾ ഇട്ടോളി, അൽഖുമാ അൻതുമുൽഖൂ, നിങ്ങൾക്ക് എന്താണോ എറിയാനുള്ളത് അത് എറിയാൻ പറയുന്നു. അപ്പൊ അവരവരുടെ വടികളും കയറൊക്കെ ഉണ്ട് എറിഞ്ഞു. അപ്പൊ യുഹയ്യലു ഇലൈഹി മന്നഹു യസ്അ, പിന്നെ അതിങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നതായിട്ട് അവർക്ക് തോന്നുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ് വസ്തർഹബൂഹു വജാഉ ബിസിഹ്റിൻ അദീം എന്നാണ്. ആളുകളാകെ പേടിപ്പിച്ചു കളഞ്ഞു, ഒരു വലിയൊരു സിഹറാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. എല്ലാവരും പേടിച്ചു പോയി, അങ്ങനത്തെ സിഹർ കൊണ്ടുവന്നു. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വടിയിട്ടു, അതെന്തായി, അപ്പൊ അവരുടെ പിന്നെ വടികളെയും കയറുകളൊക്കെ എന്ത് ചെയ്തു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ വടി വിഴുങ്ങി, അത് പാമ്പായി, അത് വിഴുങ്ങി. അവിടെ എന്താ പിന്നെ സിഹറിന്റെ പ്രത്യേകത, എന്താ സിഹറിന്റെ പ്രത്യേകത, ഇവർക്ക് തോന്നുകയാണ് എന്ത്, അവരുടെ വടികളും കയറുകളൊക്കെ പാമ്പായിട്ട് ഇഴയുന്നതായിട്ട് തോന്നുകയാണ്. അത് വ്യക്തിനിഷ്ഠമാണ്, വളരെ ഭീതിജനകമായിട്ട് തോന്നി, പേടിപ്പിക്കുന്ന രീതിയിൽ തോന്നി എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എല്ലാ സിഹറും അങ്ങനെയാണ് എന്നല്ല. നമ്മളെ പല ആളുകൾ എന്താ ചെയ്യുന്ന അറിയോ, പല ആളുകളും പറയുന്നതും ചെയ്യുന്നതും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ സിഹർ ഉണ്ടായില്ലേ, അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്, തോന്നിയതായിട്ടാണ് പറഞ്ഞത്. അപ്പൊ എല്ലാം തോന്നലുകളാണ്, എല്ലാം മായയാണ് എന്നാണ് അവർ വിധിക്കുന്നത്. അങ്ങനെ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടില്ല. മുഫസ്സിരീങ്ങൾ പറഞ്ഞ എന്താണ്, സിഹറിൽ ഒരു വിഭാഗം അങ്ങനെ ഉണ്ട്, മായകളായിട്ട് മായാവിദ്യകൾ ജാലവിദ്യകളായിട്ടുണ്ട്, അതിൽ ഉണ്ടാകുന്ന ഫീലിംഗ് ഉണ്ടല്ലോ, അത് വ്യക്തിനിഷ്ഠമാണ് പലരെ സംബന്ധിച്ചിടത്തോളം. അതേസമയം എല്ലാം അങ്ങനെയാണ് എന്നല്ല. പിന്നെയോ ഇങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തെളിവുകളിൽ വന്ന പിന്നെ യാഥാർത്ഥ്യമുള്ള വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമുള്ളതായ സിഹറിന്റെ ഇനങ്ങളും ഉണ്ട്, അത് പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. സിഹറാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ, ഒരാൾക്ക് അയാളുടെ ബാധ ഏറ്റത് മനസ്സിലാക്കാൻ അതിന് അതിൻ്റെതായ ഇപ്പൊ പിന്നെ ചില പിന്നെ ഇപ്പൊ വിശുദ്ധ ഖുർആൻ ഓതിയിട്ടുണ്ട് എങ്കിൽ മനസ്സിലായി അതിന്റെ സ്വാധീനം കാണാൻ സാധിക്കും. പിന്നെ പൈശാചിക ശല്യങ്ങളും ഉപദ്രവങ്ങളാണെങ്കിൽ വിശുദ്ധ പിന്നെ പിന്നെ ഖുർആൻ ഓതിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ആ ഇത് മനസ്സിലാക്കാൻ പറ്റും. അതിന് അതിൽ അറിവുള്ള നിപുണരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. അതിനർത്ഥം എല്ലാ പ്രയാസങ്ങളും ഇത് സിഹർബാധയാണ് മറ്റേതാണ് എന്നുള്ളതല്ല. പിന്നെ സിഹർബാധയാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ചികിത്സിക്കാം. ഇനി രോഗം എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, വിശുദ്ധ ഖുർആൻ ഓതിയിട്ടും ചികിത്സിക്കാം. എന്ത് രോഗമാണെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ചികിത്സിക്കും ചെയ്യാം. തൈ ഇവിടെ ഒമിൻ ഷർരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന മരണക്കാരുടെ, മരണക്കാരായ സ്ത്രീകളുടെ ഷെറിൽ നിന്നും റബ്ബുൽ ഫലക്കിനോട് അഭയം തേടുന്നു. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞ് ഇവിടെ കെട്ടുകളിൽ ഊതുന്നവർ എന്ന് പറഞ്ഞാൽ അത് ആലങ്കാരികമായിട്ടുള്ള ഊത്താണ്, യാഥാർത്ഥ്യത്തിലുള്ള ഊത്തല്ല. അപ്പൊ അവിടെ പറഞ്ഞത് കെട്ടുകളിൽ ഊത എന്നുള്ളതുകൊണ്ട് അവിടെ ഉദ്ദേശം ബന്ധങ്ങൾ ശിഥിലമാകാൻ ഏഷണി പറയുന്ന ആളുകൾ എന്നാണ്. മനസ്സിലായി, നഫാസാത്ത് ഫിൽ ഉഖദ് എന്ന് പറഞ്ഞാൽ ആലങ്കാരിക പ്രയോഗമാണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഷണി പറയുന്നവർ എന്നാണ്. അപ്പൊ ഏഷണി പറയുന്ന സ്ത്രീകളുടെ കെടുതിയിൽ നിന്നും ഫലക്കിന്റെ റബ്ബിനോട് അഭയം തേടുന്നു എന്ന് അങ്ങനെ പറഞ്ഞ ചില മുഫസ്സിരീങ്ങളുണ്ട് ഇവിടെ. ഇവിടെ പിന്നെ കെട്ടുകളിൽ ഊതുക എന്ന് പറഞ്ഞെങ്കിൽ ബന്ധങ്ങളിൽ ഊതുക എന്ന് പറഞ്ഞാൽ എന്താ, ഏഷണി പറഞ്ഞിട്ട് ഏഷണി കൊണ്ട് എന്താ ഉണ്ടാകുക, എന്തിനാ ഏഷണി എന്ന് പറയാ, ഏഷണി എന്ന് പറയാ ജനങ്ങൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കാൻ വർത്താനം പറയുന്നതാണ്. ജനങ്ങൾക്കിടയിൽ ഫസാദ് ഉണ്ടാകാൻ സംസാരിക്കുക, സംസാരിച്ച് നടക്കുക, അതാണ് ഏഷണി. അപ്പോ ബന്ധങ്ങളിൽ ഊത എന്ന് പറഞ്ഞെങ്കിൽ ബന്ധങ്ങൾ ശിഥിലമാകുവാൻ, വഷളാകാൻ സംസാരിച്ച് നടക്കുക എന്നുള്ളതാണ്. അത്തരം അതും വലിയ അപകടം തന്നെയാണ് അല്ലെ, സിഹറിനെ പോലെ തന്നെ അതും അപകടമാണ്. ഇവിടെ നോക്കി നിങ്ങൾ ചില ഹാസിഖിൻ എന്ന് പറഞ്ഞ്, അതേപോലെ ഹാസിദിൻ എന്ന് പറഞ്ഞ്, ഇത് രണ്ടിലും അലിഫ്ലാമില്ല. അൽ ഹാസിഖ് എന്ന് പറഞ്ഞില്ല, അൽ ഹാസിദ് എന്ന് പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞു നോക്കി നിങ്ങൾ അന്നഫാസാത്ത് എന്നാണ്. അതിൽ വ്യാകരണപരമായിട്ടൊരു പൊരുളുണ്ട്, എന്താണെന്നറിയോ? എല്ലാ ഹാസിക്കും ഷെറല്ല, എല്ലാ ഹാസിദും ഷെറല്ല. ഹാസിദ് എപ്പോഴാണ് ഷെറാണത്? ഇതാ ഹസദ്. ഹാസിക്ക് എപ്പോഴാണ് ഷെറാണത്? ഇതാ വഖബ്. മാത്രമല്ല അത് പിന്നെ ഇരുട്ട് മുറ്റിയിട്ട് ചില പ്രയാസങ്ങൾ വരുമ്പോഴാണ് ഹാസിക്ക് ഷെറാണത്. മൊത്തത്തിലല്ല ഹാസിക്കും എന്തല്ല, ഷെറല്ല. അതേസമയം നഫാസാത്ത് മുഴുവൻ ഷെറാ, അതുകൊണ്ടാണ് അലിഫ്ലാം കൊണ്ടത്. അവിടെ അലിഫ്ലാം ഇട്ടിട്ട് അൻ നഫാസാത്ത് പറഞ്ഞതിന്റെ യുക്തി പറയുന്നത് എല്ലാ നഫാസാത്തും അതെന്താണ്, ഷെറ് മാത്രമാണ്. അപ്പോ മാരണക്കാരുടെ പ്രവൃത്തികളായാലും ഏഷണി പറഞ്ഞു നടക്കുന്നവരുടെ പ്രവൃത്തിയായാലും അതൊക്കെ എന്താണ്, മുഴുവൻ ഷെറ് മാത്രമാണ്. ആ ഷെറിൽ നിന്നാണ് അഭയം തേടുന്നത് എന്ന് മുഫസ്സിറീങ്ങൾ പറഞ്ഞത് വിശദീകരിച്ച് കാണാൻ സാധിക്കും. ഇവിടെ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, വമിൻ ശർരി ഹാസിദിൻ അസൂയാലുവിന്റെ ഷെറിൽ നിന്ന്, ഇദാ ഹസദ് അവൻ അസൂയ കാണിച്ചാൽ. അസൂയ എന്ന് പറഞ്ഞാൽ അന്യരുടെ അനുഗ്രഹം അത് നീങ്ങിപ്പോകാൻ വേണ്ടിട്ട് ഒരു മനുഷ്യനെ കൊതിക്കലാണ്. ഒരാൾക്കുള്ള അനുഗ്രഹം അത് പോയി പോകാൻ വേണ്ടി കൊതിക്കുക എന്ന് പറഞ്ഞാൽ, പിന്നെ അതിനനുസരിച്ചായിരിക്കും ഒരു അസൂയാലുവിന്റെ മനസ്സെപ്പോഴും ഉമിത്തി പോലെ ആയിരിക്കും. ഉമിത്തി പോലെ ആയിരിക്കും. ഉമിത്തിന്റെ പ്രത്യേകത എന്താ, അതിങ്ങനെ നീറിക്കൊണ്ടിരിക്കും, നീറിക്കൊണ്ടിരിക്കും. പിന്നെ അയാൾ ആ അനുഗ്രഹമുള്ള ആളെ കണ്ടാല് നോക്കുക, എങ്ങനെ നോക്കുക, അസൂയയുടെ നോട്ടം, അസൂയയുടെ നോട്ടം. ആ നോട്ടം അത് നോക്കപ്പെടുന്നവനിൽ സ്വാധീനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ നിർവഹിച്ച ദുആയിൽ കാണാൻ സാധിക്കും, ബിസ്മില്ലാഹി അർഖീഖ്, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് മന്ത്രിക്കുന്നു, മിൻകുല്ലി ഷൈഇ യുദീഖ്, നിങ്ങൾക്ക് ഉപദ്രവകരമായി ഭവിക്കുന്ന എല്ലാത്തിൽ നിന്നും രക്ഷയ്ക്ക് വേണ്ടി, വമിൻകുല്ലി നഫ്സിൻ, എല്ലാ നഫ്സുകളിൽ നിന്നും, എല്ലാ ആളുകളിൽ നിന്നും, വമിൻകുല്ലി ഐനിൻ ഹാസിദിൻ, അങ്ങനെയാണ്, വമിൻകുല്ലി ഐനിൻ ഹാസിദിൻ, എന്താ വമിൻകുല്ലി ഐനി ഹാസിദിൻ, എന്താ അസൂയ വെക്കുന്നവന്റെ നോട്ടത്തിൽ നിന്ന്, കണ്ണിൽ നിന്ന്. അസൂയാലുവിന്റെ കണ്ണ് അത് മനുഷ്യന്മാരെ മഹാ അപകടത്തിൽപ്പെടുത്തും. അത് കണ്ണേറ് അറിയില്ലേ എന്താ കണ്ണേറിന്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഐൻ തുദ്ഖിലുൽ ജമൽ അൽ ഖിദറ വൽ ഇൻസാൻ അൽ ഖബർ, കണ്ണേറ് ഒട്ടകത്തെ കലത്തിലും മനുഷ്യനെ ഖബറിലും എത്തിക്കുന്നതാണ്. കണ്ണേറ് ഒട്ടകത്തെ കൊല്ലും മനുഷ്യനെയും കൊല്ലുന്നതാണ്. ഒട്ടകപ്പിള കലത്തിലെത്തുക, കശാപ്പ് ചെയ്യപ്പെട്ടാലാണ്, മനുഷ്യനെ ഖബറിലും എത്തിക്കുന്നതാണ് കണ്ണേറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് ജിബ്രീൽ മന്ത്രിക്കുമ്പോ അസൂയാലുവിന്റെ കണ്ണിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതാ നിങ്ങൾക്ക് മന്ത്രിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ബിസ്മില്ലാഹി അർഖീഖ് മിൻകുല്ലി ഷൈഇൻ യുദീഖ് വമിൻകുല്ലി നഫ്സിൻ വമിൻകുല്ലി ഐനി ഹാസിദിൻ ബിസ്മില്ലാഹി അർഖീഖ് എന്നാണ് മന്ത്രിക്കുന്നത്. അപ്പോ ഈ അസൂയ അത് മഹാ അപകടമാണ്. മറ്റുള്ളവർക്ക് ഏത് രീതിയിൽ ഒരു അഭിവൃദ്ധി, ഒരു ഖൈർ, ഒരു നന്മ അത് താങ്ങാൻ കഴിയൂല. ആര്? ഈ അസൂയ ഉള്ള മനുഷ്യന്. അത് മറ്റവൻക്ക് അപകടമുള്ളത് പോലെ തന്നെ ഇവനും അപകട. കാരണം എന്താ, ഇവന് പിന്നെ ഉറക്കണ്ടാവില്ല, ഓൻക്കത് ഓൻക്കത് അതെങ്ങനെ പോകും, അതെങ്ങനെ ഇതാക്കും, അതിനെങ്ങനെ വെടിയക്കും, അതിനെങ്ങനെ പാര ഇതായിരിക്കും. എന്റെ റെസ്റ്റ് ഉണ്ടാവില്ല, മഫീഷ് റെസ്റ്റ് ഉണ്ടാവില്ല, ഒരാശ്വാസം ഉണ്ടാവില്ല ആർക്ക്? ഈ അസൂയാലുവിന് അതിന്റെ അപകടം ഒന്നാമത് ഓനിക്ക് തന്നെയാണ്. പിന്നെ ഓന്റെ നോട്ടം, പിന്നെ ഓന്റെ വർത്താനം, പിന്നെ ഓന്റെ പ്രവൃത്തി, ഇതിലൂടെയൊക്കെ മറ്റവനും എന്താ ഉപദ്രവാണ്, ഉപദ്രവാണ്. അസൂയാലു ആരോടാണ് അസൂയ? അവന്റെ സാന്നിധ്യത്തിലും അവന് ഉപദ്രവമാണ്, അവന്റെ അസാന്നിധ്യത്തിലും അവന് ഉപദ്രവമാണ് അല്ലേ. ഇപ്പൊ പെരീക്ക് പോയിട്ടുണ്ടെങ്കിലും അവനക്ക് പിന്നെ റെസ്റ്റ് ഉണ്ടാവില്ല, അത് ഇതാക്കാനുള്ള പരിപാടികളായിരിക്കും, അത് പറഞ്ഞും വിളിച്ചും അങ്ങനെയായിരിക്കും. അല്ലാഹു കാക്കട്ടെ, ഔദുബില്ല. കണ്ണേറിന്റെ ഉപദ്രവം, കണ്ണേറിന്റെ ആളുടെ ഉപദ്രവം ഉണ്ടല്ലോ, അതാ നോക്കുമ്പോഴാണ്. അപ്പൊ അസൂയ ആരോടാണ്? അസൂയ അയാൾ മുന്നിലുണ്ടായിരിക്കും, അതാ നോക്കുന്ന ടൈമിലാണ്. അതേസമയം അസൂയക്കാരന്റെ അവസ്ഥ അതൊന്നുകൂടി വിശാലാണ്. മറ്റ് ആരോടാണ് അസൂയ? അയാളുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും ഇവന്റെ മനസ്സെന്തായിരിക്കും? അയാൾക്ക് നേരെ ഉമ്മത്തിയായിരിക്കും, അയാൾക്ക് നേരെ ഉമ്മത്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു റെസ്റ്റും ഉണ്ടാവില്ല, ഒരു റെസ്റ്റും ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സ് നമ്മുടേത് എപ്പോഴും തണുത്ത മനസ്സായിരിക്കണം. നമ്മളുടെ മനസ്സ് തണുത്താൽ നമുക്കും ആശ്വാസമാണ്, മറ്റുള്ളവർക്കും ആശ്വാസമാണ്. മറ്റുള്ളവർ നമ്മളുടെ മനസ്സ് ചൂടാണ് എങ്കിൽ നഷ്ടം നമുക്കാണ് പ്രധാനമായിട്ടും, പിന്നെ മറ്റുള്ളവർക്ക് നമുക്ക് നമ്മൾ വരുത്തി വെക്കണ നഷ്ടം. ഞാനൊരു പിന്നെ ഉദാഹരണം പറയലുണ്ട്. ഒരു നാട്ടിലെ ഒരു രാജാവിനെ ചിത്രീകരിക്കുന്ന ഒരു വിഷയം വന്ന്, ഒരു നാട്ടുകാർക്ക് അവർക്ക് പ്രിയപ്പെട്ടവനാണ് അവരുടെ രാജാവ്. പക്ഷെ രാജാവിന്റെ പ്രത്യേകത, രാജാവിന്റെ ഒരു കണ്ണ് കോങ്ങണ്ണ മാത്രമല്ല, രാജാവിന്റെ ഒരു കാല് മുടന്തുവാണ്, വികലാംഗനാണ്. അപ്പോ കോങ്ങണ്ണനുമാണ്, വികലാംഗനുമാണ്, പക്ഷെ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ട രാജാവാണ്. ഈ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ അവരുടെയൊക്കെ ചിത്രം ഫ്രെയിം ചെയ്ത് വെക്കും, ചിത്രം ഫോട്ടോ എടുത്തിട്ടോ വരച്ചിട്ടൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കും. പണ്ട് കാലങ്ങളിലൊക്കെ വരയാണ്. പക്ഷെ ഈ രാജാവിനെ സംബന്ധിച്ചിടത്തോളം മുഖത്തന്നെ കോലക്കേടല്ലേ, കണ്ണിനെ താകുമ്പോ എങ്ങനെ വരച്ചാലും ആ കോലക്കേട് വരും. അപ്പോ പിന്നെ ഒരിക്കൽ പിന്നെ ഒരു വിളംബരം, രാജാവല്ല കൊട്ടാരത്തുന്ന ഒരു വിളംബരം, രാജാവിന്റെ ന്യൂനത പുറംലോകമറിയാതെ ഒരു ചിത്രം വരക്കപ്പെടണം. ആ ചിത്രം അതിലൊരിക്കലും നിയമമില്ല. ഈ രാജാവ് ഒരു വൈകല്യമുള്ളവനാണെന്നോ ഒരു ശാരീരിക വൈകൃത ഉള്ള ആളാണെന്നോ വരാൻ പാടില്ല. ആ രീതിയിൽ ഒരു ചിത്രം വരക്കണം, ഒരു മത്സരം വെച്ച്. കാരണം രാജാവിന്റെ ചിത്രം എങ്ങനെയാലും ഫോട്ടോ ചെയ്ത് ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പലരും ശ്രമിച്ചു, ആർക്കും കഴിയണില്ല. കാരണം എങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിലും പിന്നെ പണ്ട് പറഞ്ഞില്ലേ, എല്ലാം കമ്മി 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 ആയിരുന്നു കാണാൻ പോയപ്പോ. വിദ്യാഭ്യാസം കമ്മിയാണ്, ഉയരം കമ്മിയാണ്, അങ്ങോട്ട് കമ്മിയാണ്, ഇങ്ങോട്ട് ഒക്കെ കമ്മിയാണെന്ന് വെച്ച് പറഞ്ഞേ. എല്ലാം ഒന്ന് കൂടുതലുണ്ട്, വലത്തേക്കാലിന്റെ നീളം കൂടുതലാണ് അറിയില്ലേ. എന്നമാതിരി പിന്നെ കുറവ് പ്രശ്നമാണ്. പക്ഷെ ഒരാൾ എന്ത് ചെയ്ത്, ഒരാൾ വരച്ചപ്പോ ഈ രാജാവിന്റെ കയ്യിൽ ഒരു തോക്ക്. രാജാവ് ഒരു മൃഗത്തെ വേട്ടയാടാൻ എന്ന പോലെ കുനിഞ്ഞു നിൽക്കുകയാണ്. പിന്നെ ഉന്നം നോക്കിയിട്ട് തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഒരു ഫോട്ടോ വരച്ച്. അപ്പോ പിന്നെ വെടിവെക്കാൻ വേണ്ടിയിട്ട് കുനിഞ്ഞു നിൽക്കണുണ്ട്, പിന്നെ ഉന്നം നോക്കാൻ വേണ്ടിയിട്ട് കണ്ണ് ചുമ്മിയിട്ട് തോക്കിന് നേരെ നോക്കി നിൽക്കണ ചിത്രമാണ് വരച്ചത്. മനസ്സിലായി? രാജാവിന്റെ കുറവ് അതിലൂടെ മറക്കപ്പെട്ട്, വികലാംഗതയും മറക്കപ്പെട്ട്, എല്ലാവർക്കും ആശ്വാസമായി. ഞങ്ങളുടെ രാജാവിന്റെ ഒരു ചിത്രം കുറവില്ലാത്ത വിധം ചിത്രീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചല്ലോ. അയാൾക്കും ആശ്വാസമായി, ആ വരച്ചാൾക്കും ആശ്വാസമായി, ജനങ്ങൾക്കും ആശ്വാസമായി. ഏറ്റവും ആശ്വാസമായതായിരിക്കാം രാജാവിനാണ്. അയാളുടെ മനസ്സ് തണുത്ത്, അയാൾക്ക് തന്റെ ജീവിതത്തിലുള്ളതായ ആ വൈകല്യം അത് അയാൾക്ക് മറന്ന പോലെയായി ഈ ഇത് കണ്ടതോടുകൂടി. ഇതിങ്ങനെ വരക്കാൻ ഈ വരക്കാരന് എന്തുണ്ടായത്? അയാളുടെ നല്ല മനസ്സാണ്. ആ നല്ല മനസ്സുള്ളത് കാരണത്താൽ അയാൾക്കും ആശ്വാസം, നാട്ടുകാർക്കും ആശ്വാസം, രാജാവിനും ആശ്വാസം, എല്ലാവർക്കും ആശ്വാസം. അതേസമയം ഈ ഉള്ളിലുള്ള സാധനം കെട്ടതായാലും ഒരിക്കലും ഇങ്ങനെ ഒരു വരയിലൂടെ ആളുകൾക്ക് ആശ്വാസം പകരാൻ സാധിക്കില്ല. നമുക്കുണ്ടാകേണ്ടത് അതാണ്, ഈ ഹസദില്ലാത്ത ഒരു മനസ്സ്. അതുണ്ടായിട്ടുണ്ട് എങ്കിൽ നമുക്കും ആശ്വാസമാണ്, മറ്റുള്ളവർക്കും ആശ്വാസം പ്രദാനം ചെയ്യും. അസൂയ മഹാവിഷയമാണ്, അത് വലിയ ദുരന്താണ്, പിന്നെ അതിലൂടെ വലിയ അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല മൂന്ന് കാര്യങ്ങളിൽ നിന്ന് അഭയം തേടാൻ ആജ്ഞാപിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞത് മിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ് എന്നുള്ളതാണ്. മനസ്സിലല്ലേ? ജൂതരുടെ സ്വഭാവമാണ് അസൂയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കടുത്ത അസൂയ ആയിരുന്നു ജൂതർക്ക്. അതേപോലെ മദീനയിലെ മുനാഫിഖീങ്ങൾ, അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിനോട് വലിയ അസൂയയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണ് എന്നുള്ളത് ജൂതന്മാർക്ക് പട്ട പകൽ പോലെ വെളിച്ചം, അതിലുള്ള വെളിച്ചം പോലെ അവർക്കറിയുന്ന സംഗതിയാണ്. യാരിഫുനഹു കമാ യാരിഫുന അബ്നാഅഹും, സ്വന്തം മക്കളെ അറിയുന്നത് പോലെ ജൂതന്മാർക്ക് അറിയാമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷിക്കുന്ന നബിയാണ് എന്നുള്ളത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ കൊല്ലാനും ഈ രീതിയിൽ ചതി പ്രയോഗങ്ങളൊക്കെ നടത്താനും കാരണമായത് അവരുടെ അസൂയയാണ്, അവരുടെ അസൂയയാണ്. സഫിയ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് വാപ്പനെ കുറിച്ച്. സഫിയ റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. വാപ്പ ഹുയൈ ഇബ്നു അഖ്തബ് ബനു നദീർ ജൂത ഗോത്രത്തിന്റെ തലവനായിരുന്നു സഫിയ റളിയല്ലാഹു അൻഹന്റെ വാപ്പ ഹുയൈ ഇബ്നു അഖ്തബ്. ഹുയൈ ഇബ്നു അഖ്തബും സഹോദരൻ അബു യാസറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോകുന്നുണ്ട് അവർ. അവർ ആദ്യമായിട്ടാണ് റസൂലുള്ളാഹിനെ കാണുന്നത് മദീനയിൽ വെച്ചിട്ട്. അപ്പൊ സഫിയ റളിയല്ലാഹു അൻഹ പറയണം, രാവിലെ പോയി വാപ്പി അളാപ്പി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ, എല്ലാവരും വന്ന് പരിചയപ്പെടാണല്ലോ ആളെ കാണുക. അങ്ങനെ രാവിലെ പോയിട്ട് വൈകുന്നേരം ഇങ്ങനെ വാപ്പി അളാപ്പിയും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ എങ്ങനെ വരണേന്നറിയോ? സഫിയ റളിയല്ലാഹുവിന്റെ പദപ്രയോഗം കാലൈനി വകസലാനി എന്നാണ്. അലസന്മാരായി ഭാരിച്ച കാൽവെപ്പുകളോട് കൂടിയിട്ടാണ് വീട്ടിൽ വരുന്നത് രണ്ടാളും, വാപ്പി അളാപ്പി. അങ്ങനെ ഒരു കയറിയിരുന്ന് വീട്ടിൽ കയറിയിരുന്നപ്പോ സഫിയ പറയണം, ഞാൻ ശ്രദ്ധിക്കണം അവര് പറയണത്. അപ്പോ എളാപ്പ് ചോദിക്കാണ് വാപ്പാനോട്, അഹുവഹു, എന്താ അഹുവഹു എന്ന് പറഞ്ഞ, അതായത് ഈ വന്ന മുഹമ്മദ് നമ്മൾ പ്രതീക്ഷിക്കുന്ന നബി തന്നെയാണോ എന്ന് ചോദിക്കാണ്. അപ്പൊ ഹുയൈ ഇബ്നു അഖ്തബ് പറയാണ്, വാപ്പ പറയാണ് എളാപ്പാനോട്, നാം ഹുവഹു, അതെ നമ്മൾ പ്രതീക്ഷിക്കുന്ന നബി തന്നെയാണ് വന്നത്. അപ്പോ എളാപ്പ് ചോദിക്കാണ് വാപ്പാനോട്, ഫമാ മൗഖിഫുക മിൻഹു, എങ്കിൽ ആ പ്രവാചകനോടുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്, തള്ളുന്നുണ്ടോ കൊള്ളുന്നുണ്ടോ എന്നാ ചോദ്യം. അപ്പൊ എന്താ ഹുയൈ പറഞ്ഞറിയോ, അദാവത്തുഹു വല്ലാഹി മാ ബഖീത് എന്നാണ്, ഞാൻ ജീവിക്കുന്ന കാലമത്രയും അവനോട് ശത്രുതയാണ് എനിക്ക് എന്നാണ്. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അതെന്താ? അസൂയയാണ്, ജൂതന്മാരുടെ അസൂയയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ജൂതന്മാരുടെ വിഷയത്തിൽ അസൂയയുമായി ബന്ധപ്പെട്ട് കുറെ ആയത്തുകൾ, അതേപോലെ മുനാഫിഖീങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ ആയത്തുകൾ ഒരിക്കലും മുസ്ലിമിന് പറഞ്ഞൊരു സ്വഭാവമല്ല എന്ത് ഈ അസൂയ എന്നുള്ളത്. മറ്റുള്ളവരുടെ നിഅമത്ത്, അത് നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ടുള്ളതായ ആഗ്രഹം, അതൊരിക്കലും മുസ്ലിമിന് പാടുള്ളതല്ല. നമ്മളിവിടെ പിന്നെ ഫലക്കിന്റെ റബ്ബിൽ അഭയം തേടുക, അതിനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഏതിൽ നിന്നാണ് അഭയം തേടുന്നത്? മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചതിലെ ഷെറിൽ നിന്ന്. അതിൽ മൂന്നെണ്ണം പ്രത്യേകിച്ച്, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രി അത് കടന്നു വന്നാൽ അതിന്റെ കെടുതിയിൽ നിന്ന്. വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവർ അവരുടെ കെടുതിയിൽ നിന്ന്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലു, അസൂയ കാണിച്ചാൽ ഉണ്ടാകുന്ന കെടുതിയിൽ നിന്ന്. ഫലക്കിന്റെ റബ്ബിൽ ഞാൻ അഭയം തേടുന്നു എന്ന് പ്രഖ്യാപിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറയണം. അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കൽപ്പിക്കുകയാണ്, മനസ്സിലായോ? ഇങ്ങനെ രക്ഷാത്തേട്ടം നടത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും, അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.